യഹൂദായിക്കും നായകനായി പെരുമാറിയത് കൊണ്ട് അവരൊക്കെയും അവനെ സ്നേഹിച്ചു. അനന്തരം ദാവീദ് ദാവീദിനോട്, എന്റെ മൂത്ത മകൾ മെരിയം ഉണ്ടല്ലോ, ഞാൻ അവളെ നിനക്ക് ഭാര്യയായി തരും, നീ ശൂരനായി എനിക്ക് വേണ്ടി യഹോവയുടെ യുദ്ധങ്ങൾ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ ഫിലിസ്ത്യരുടെ കൈ അവന്റെ മേൽ വീഴുവാൻ സംഗതി വരട്ടെ എന്ന് ശൗൽ വിചാരിച്ചു. ദാവീദ് ശൗലിനോട്, രാജാവിന്റെ മരുതനായിരിക്കാൻ ഞാൻ ഇസ്രായേലിൽ എന്റെ അസ്മാനികളും എന്റെ പിതൃഭവനവും എന്തുള്ളൂ എന്ന് പറഞ്ഞു. ശൗലിന്റെ മകളായ മേരവിനെ ദാവീദിന് കൊടുക്കേണ്ടിയിരുന്ന സമയത്ത് അവളെ മഹോല്യത്തനായ അബീയേലിനെ ഭാര്യയായി കൊടുത്തു. ശൗലിന്റെ മകളായ മീഖായേൽ ദാവീദിനെ സ്നേഹിച്ചു. അത് ശൗലിനെ അറിവ് കിട്ടി. ഭാര്യവനിഷ്ടമായി അവൾ അവനൊരു കനിയായിരിക്കേണ്ടതിന് ഫിലിസ്ത്യരുടെ കൈ അവന്റെ മേൽ വീഴേണ്ടതിനും ഞാൻ അവളെ അവൻ കുടിക്കും എന്ന് ശൗൽ വിചാരിച്ച് ദാവീദിനോട്, നീ രണ്ടാം പ്രാവശ്യം എനിക്ക് മരുമകനായി തീരണോ എന്ന് പറഞ്ഞു. പിന്നെ ശൗൽ പ്രകടിപ്പിച്ചത്, ഞാൻ നിങ്ങൾ സ്വകാര്യമായി ദാവീദിനോട് സംസാരിച്ചേക്കുക, ആരാവിന് എന്നെ തീരുമാനം പുത്രന്മാരൊക്കെ ഇവരെ സ്നേഹിക്കുന്നു, ആകിയാൽ നീ രാജാവിന്റെ മരുമകനായി തീരണം എന്ന് പറഞ്ഞു എന്ന് കൽപ്പിച്ചു. പുത്രന്മാർ ആ മാസം ദാവീദിനോട് പറഞ്ഞു, ആരായി ദാവീദ് രാജാവിന്റെ മരുമകനാകുന്നു മറ്റു കാര്യമല്ലെന്നല്ല നിങ്ങൾക്ക് തോന്നുന്നു, ഞാൻ രണ്ടും വലിയവനുമാകുന്നു എന്ന് പറഞ്ഞു. ശൗലിന്റെ പുത്രന്മാർ ദാവീദ് പ്രകാരം പറഞ്ഞു എന്ന് ബോധിപ്പിച്ച് അതേ ശൗൽ രാജാവിന്റെ ശത്രുക്കൾക്ക് പ്രതികാരമാകുവാൻ തക്കവണ്ണം ഫിലിസ്ത്യരുടെ 100 അഗ്രചർമ്മമല്ലാതെ രാജാവ് യാതൊരു സ്ത്രീധനം ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ ദാവീദിനോട് പറയണം എന്ന് കൽപ്പിച്ചു. ഫിലിസ്ത്യരുടെ കയ്യാൽ ദാവീദിനെ വീഴുമാറാക്കണമെന്ന് ശൗൽ കരുതിയിരുന്നു. കുടുത്തിയന്മാർ ദാവീദിനോട് ഈ വാർത്ത അറിയിച്ചപ്പോൾ രാജാവിന്റെ മരുമകനാകുവാൻ ദാവീദിന് സന്തോഷമായി. അവധി കഴിയുന്നതിന് മുമ്പേ ദാവീദും അവന്റെ ആളുകളും പുറപ്പെട്ടിരുന്ന് ഫിലിസ്ത്യരിൽ 200 പേരെ കൊന്നു. അവരുടെ അന്തരചർമ്മം കൊണ്ടുവന്ന് താൻ രാജാവിന്റെ മരുമകനാകേണ്ടതിന് രാജാവിന് എണ്ണം കൊടുത്തു. ദാവീദ് തന്റെ മകളായതിനെ അവന് ഭാര്യയായി കൊടുത്തു. യഹോവ ദാവീദിനോടുകൂടി ഉണ്ടെന്നും തന്റെ മകളായ മീഖൽ അവനെ സ്നേഹിച്ചുവെന്നും ശൗൽ കണ്ടറിഞ്ഞപ്പോൾ ശൗൽ ദാവീദിനെ പിന്നെയും അധികം ഭയപ്പെട്ടു. ശൗൽ ദാവീദിന്റെ നിത്യശത്രുവായി തീർന്നു. എന്നാൽ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടു. അവർ പുറപ്പെടുമ്പോഴൊക്കെയും ദാവീദ് ശൗലിന്റെ തലപുത്രന്മാരെക്കാളും കൃതാർത്ഥനായിരുന്നു. അവന്റെ നിർവിസ്തൃതമായി തീർന്നു. അനന്തരം ശൗൽ തന്റെ മകനായ യോനാഥാനോടും സകലപുത്രന്മാരോടും ദാവീദിനെ കൊല്ലണം എന്ന് കൽപ്പിച്ചു. എങ്കിലും ശൗലിന്റെ മകനായ യോനാഥാൻ ദാവീദിനോട് വളരെ ഇഷ്ടമായിരുന്നത് കൊണ്ട് യോനാഥാൻ ദാവീദിനോട്, എന്റെ അപ്പനായ ശൗൽ നിന്നെ കൊല്ലുവാൻ നോക്കുന്നു, ആകയാൽ രാവിലെ സൂക്ഷിച്ച് കൂടമായ ഒരു സ്ഥലത്ത് വിളിച്ചു പാർക്ക, ഞാൻ പുറപ്പെട്ട് നീ ഇരിക്കുന്ന വഴിയിൽ എന്റെ അപ്പന്റെ അടുക്കിൽ നിന്ന് നിന്നെ കുറിച്ച് എന്റെ അപ്പനോട് സംസാരിക്കുന്നു, ഞാൻ ഗ്രഹിക്കുന്നതിനെ അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ യോനാഥാൻ തന്റെ അപ്പനായ ശൗലിനോട് ദാവീദിനെ കുറിച്ച് ഗുണമായി സംസാരിച്ചു പറഞ്ഞത്, രാജാവ് തന്റെ കൊച്ചനായ ദാവീദിനോട് ദോഷം ചെയ്യരുതേ, അവൻ നിന്നോട് ദോഷം ചെയ്തിട്ടില്ല, അവന്റെ പ്രവൃത്തികൾ നിനക്ക് ഏറ്റവും ഗുണകരമായിരുന്നതേ ഉള്ളൂ, അവൻ തന്റെ ജീവനേറെ ഉപേക്ഷിച്ചുകൊണ്ടല്ലോ ആ ഫിലിസ്ത്യനെ സംഹരിക്കുകയും അങ്ങനെ യഹോവ എല്ലാ ഇസ്രായേലിലും വലിയ രക്ഷ വരുത്തുകയും ചെയ്തത്, നീ അത് കണ്ട് സന്തോഷിച്ചു, ആകയാൽ നീ വെറുതെ ദാവീദിനെ കൊന്ന് കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ് പാപം ചെയ്യുന്നത് എന്തിന്, യോനാഥാന്റെ വാക്ക് കേട്ട് യഹോവയാണ് അവനെ കൊല്ലുകയില്ല എന്ന് ശൗൽ സത്യം ചെയ്തു. പിന്നെ യോനാഥാൻ ദാവീദിനെ വിളിച്ചു, കാര്യമെല്ലാം അറിയിച്ചു. യോനാഥാൻ ദാവീദിനെ ശൗലിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ മുമ്പിലെത്തെ പോലെ അവൻ ചെന്നൈയിൽ മുറിക്കുകയും ചെയ്യുന്നു. പിന്നെയും യുദ്ധം ഉണ്ടാവാതെ ദാവീദ് പുറപ്പെട്ട് ഫിലിസ്ത്യരോട് പഴവറ്റിയവരെ കഠിനമായി തോൽപ്പിച്ചു. അവർ അവന്റെ മുമ്പിൽ നിന്നോടി യഹോയുടെ പക്കൽ നിന്ന് ദുരാത്മാവ് യഹോയുടെ പക്കൽ നിന്ന് ദുരാത്മാവ് പിന്നെയും ശൗലിന്റെ മേൽ വീണു. അവൻ കയ്യിൽ കുണ്ടും പിടിച്ചു തന്റെ അരമനയിൽ ഇരിക്കുകയായിരുന്നു. ദാവീദ് പിന്നിനും വായിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ശൗൽ ദാവീദിനെ കുറുത്തം കൊണ്ട് ചുവരോട് ചേർത്ത് കുത്തുവാൻ നോക്കി. അവനോ ശൗലിന്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു. ദാവീദ് ആ രാത്രിയിൽ തന്നെ ഓടിപ്പോയി രക്ഷപ്പെട്ടു. ദാവീദിനെ കാത്തുനിന്ന് രാവിലെ കൊന്നുകളയേണ്ടതിന് ശൗൽ അവന്റെ വീട്ടിലേക്ക് ദൂതന്മാരെ അയച്ചു. ദാവീദിന്റെ ഭാര്യയായ മീഖൽ അവനോട്, ഈ രാത്രിയിൽ നിന്റെ ജീവനെ രക്ഷിച്ചോന്നില്ലെങ്കിൽ നാളെ നിന്നെ കൊന്നുപോകും എന്ന് പറഞ്ഞു. പറ്റും. അവൻ ഓടിപ്പോയ രക്ഷപ്പെട്ട് നീക്കും. ഒരു ബിംബവെള്ളത്ത് കെട്ടുന്ന മേൽക്കിടത്തി അതിന്റെ തലയ്ക്ക് മഹാത്രോണം കൊണ്ടുള്ള അമ്മി വസ്ത്രം കൊണ്ട് ഉറപ്പിച്ചു. ദാവീദിനെ പിടിപ്പാൻ സംഗീതന്മാരെ അയച്ചപ്പോൾ അവൻ ദീനമായി കിടക്കുന്നു. അവൻ പറഞ്ഞു, എന്നാറേ ശൗൽ, ഞാൻ അവനെ കൊല്ലേണ്ടതിന് കിടക്കിയോടെ എന്റെ അടുക്കൽ കൊണ്ടുവരികയെന്ന് കൽപ്പിച്ചു. ദാവീദിനെ നോക്കുവാൻ ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ ചെന്നപ്പോൾ കട്ടിലുമേൽ ഒരു ബിംബം തലയ്ക്ക് മഹാത്രോണം കൊണ്ടുള്ള ഒരു മുടിയുമായി കിടക്കുന്നത് കണ്ടു. നീ ഇങ്ങനെ എന്നെ ചതിക്കുകയും എന്നെ സത്യജായി പോകുവാൻ അങ്ങനെ വിട്ടയക്കുകയും ചെയ്തത് എന്നു ചോദിക്കുന്നത്. എന്നെ വിട്ടയക്കാതിരിക്കെ കൊല്ലുമെന്ന അവൻ എന്നോട് പറഞ്ഞു. എന്നെ നീക്കം ശൗലിനോട് പറഞ്ഞു, ഇങ്ങനെ ദാവീദോടി പോയി രക്ഷപ്പെട്ടു. ഗ്രാമീൺ ശൗലിന്റെ അടുക്കൽ ചെന്ന് ശൗൽ തന്നോട് ചെയ്ത് നോക്കുകയും അവനോട് അറിയിച്ചു. പിന്നെ അവനെ ശൗലിയിൽ പുറപ്പെട്ട് ദൈവത്തിൽ ചെന്ന് പാർത്തി. അനന്തരം ദാവീദ് ഗ്രാമീലെ ദൈവത്തിൽ നിന്ന് നയത്തിലുണ്ടെന്ന് ശൗലി അറിവ് കിട്ടി. ദാവീദിനെ പിടിക്കാൻ ദൂതന്മാരെ അയച്ചു. അവർ പ്രവാചക സംഘം പ്രവചിക്കുന്നതും അവളുടെ തലവരായിരിക്കുന്നതും കണ്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശൗലിന്റെ ദൂതന്മാരുടെ മേലിൽ വന്നു. ശൗലത് അറിഞ്ഞപ്പോൾ ഏറെ ദൂതന്മാരെ അയച്ചു. അവർ അങ്ങനെ തന്നെ പ്രവചിച്ചു. ശൗൽ പിന്നെയും മൂന്നാം പ്രാവശ്യം ദൂതന്മാരെ അയച്ചു. അവരും പ്രവചിച്ചു. പിന്നെ അവർ തന്നെ അവർ തന്നെ ഗ്രാമയിലേക്ക് പോയി. വലിയതിനെ ചിങ്ങലത്തി ചന്ദ്രവേലും ദാവീദും എവിടെയാകുന്നു എന്ന് ചോദിച്ച് അവർ ഗ്രാമയിലെ നൈവത്തിലുണ്ട് എന്ന് ഒരു പെൺ പറഞ്ഞു. അവർ ഗ്രാമയിലെ നൈവത്തിൽ ചെന്നു. ദൈവത്തിന്റെ ആത്മാവന് വേലും വന്നു. അവൻ ഗ്രാമയിലെ നൈവത്തിലെത്തും വരെ പ്രവചിച്ച് കൊണ്ടുകാണുന്നു. അവൻ തന്റെ വസ്ത്രം ഒരുങ്ങ് കളഞ്ഞു. അങ്ങനെ ചമുകേലിന്റെ മുമ്പാകെ പ്രവചിച്ചുകൊണ്ട് അന്ന് രാപ്പകൽ മുഴുവനും നഷ്ടമായി കിടന്നു. ആകയാൽ ശൗലുണ്ടോ എന്ന പ്രവാചക ഗണത്തിൽ എന്നും പറഞ്ഞു വരുന്നു. ദാവീദ് രാമയിലെ നൈവത്തിൽ നിന്നോടി ഇവർ അധാന്റെ അടുക്കൽ ചെന്നു. ഞാൻ എന്ത് ചെയ്തു? എന്റെ കുറ്റമെന്ത്? നിന്റെ അപ്പൻ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കേണ്ടതിന് അവനോട് ഞാൻ ചെയ്ത പാപമെന്ത് എന്ന് ചോദിച്ചു. അവനോട് അങ്ങനെ പതിക്കരുതേ, നീ മരിക്കുകയില്ല. എന്റെ അപ്പൻ എന്നെ അറിയിക്കാതെ വലിയതോ ചെയ്തോ യാതൊരു യാതൊന്നും ചെയ്യാറില്ല. പിന്നെ ഈ കാര്യം എന്നെ മറപ്പാൻ സംഗതിയുണ്ട്. അങ്ങനെ വരികയില്ല എന്ന് പറഞ്ഞു. ദാവീദ് പിന്നെയും അവനോട് എന്നോട് നിനക്ക് പ്രിയമാകുന്നു എന്ന് നിന്റെ അപ്പൻ നല്ലവണ്ണം അറിയുകയാൽ യോനാഥാൻ ദുഃഖിതനായിരിക്കെ ദുഃഖിക്കാതിരിക്കേണ്ടതിനവൻ ഇത് ഗ്രഹിക്കരുത് എന്ന് അവൻ വിചാരിക്കുന്നു. എന്നാൽ യഹോവയാണ് പിന്നാണ് എനിക്ക് മരണത്തിന് മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്ന് സത്യം ചെയ്തു ഇറങ്ങുന്നു. അപ്പോൾ യോനാഥാൻ ദാവീദിനോട് നിന്റെ ആഗ്രഹമെന്ന് ഞാൻ അത് ചെയ്തു തരും എന്ന് പറഞ്ഞു. ദാവീദ് യോനാഥാനോട് പറഞ്ഞത്, നാളെ അമാവാസ്യയാകുന്നു, ഞാനും രാജാവിനോട് കൂടെ പന്തി ഭോജനം ചെയ്യിക്കേണ്ടതല്ലയോ? ഇത് മറ്റെന്നാൾ വൈകുന്നേരം വരെ വയലിൽ ഒളിച്ചിരിപ്പാൻ എനിക്ക് അനുവാദം തരണം. നിന്റെ അപ്പൻ എന്നെ കാണാഞ്ഞിട്ട് അന്വേഷിച്ചാൽ ദാവീദ് സ്വന്തം പട്ടണമായ ബേത്ലഹേമിലേക്ക് പോയി വരേണ്ടതിന് എന്നോട് താല്പര്യമായി അനുവാദം ചോദിച്ചു. അവന്റെ കുലത്തിനെല്ലാം അവിടെ വർഷാന്തരയാവുകയുണ്ട് യാഗമുണ്ട് എന്ന് ബോധിപ്പിക്കണം. കൊള്ളാമെന്ന് അവൻ പറഞ്ഞാൽ അടിയന് ശുഭം അല്ല കോപിച്ചാൽ അവൻ ദോഷം നിർണയിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് കൊള്ളണം. എന്നാൽ അന്ന് അങ്ങൊന്ന് അടിയനോട് ദയിക്കണം. അടിയനുമായി യഹോവയെ സാക്ഷിയായി സഖ്യത ചെയ്തിട്ടുണ്ടല്ലോ. വല്ല കുറ്റവും എന്നിലുണ്ടെങ്കിലോ അങ്ങ് തന്നെ എന്നെ കൊല്ലുക. അപ്പന്റെ അടുക്കൽ എന്നെയായി കൊണ്ടുപോകുവാൻ എന്താവശ്യം? അത് യോനാഥൻ, അങ്ങനെ നിനക്ക് വരാതിരിക്കട്ടെ. എന്റെ അപ്പൻ നിനക്ക് ദോഷം വരുത്തുവാൻ നിർണയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ അറിയിക്കാതിരിക്കുമോ എന്ന് പറഞ്ഞു. ദാവീദ് യോനാഥാനോട്, നിന്റെ അപ്പൻ നിന്നോട് കഠിനമായി ഉത്തരം പറഞ്ഞാലോ അതാർ എന്നെ അറിയിക്കുമെന്ന് ചോദിച്ചു. യോനാഥൻ ദാവീദിനോട്, വരിക, നമുക്ക് വയലിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അവർ ഇരുവരും വയലിലേക്ക് പോയി. പിന്നെ യോനാഥൻ ദാവീദിനോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സാക്ഷി, നാളെ ഈ നേരത്തോ മറ്റന്നാൾ എന്റെ അപ്പന്റെ തന്ത്രഗതം അറിഞ്ഞ നിനക്ക് ഗുണമൊന്നും കണ്ടാൽ ഞാൻ ആളയച്ച് നിന്നെ അറിയിക്കാതിരിക്കുന്നു. എന്നാൽ നിന്നോട് ദോഷം ചെയ്യുവാനാകുന്നു. എന്റെ അപ്പന്റെ മാവുണ്ടെങ്കിൽ ഞാനത് നിന്നെ അറിയിച്ച് നീ സമാധാനത്തോടെ പോകേണ്ടതിന് നിന്നെ പറഞ്ഞയിക്കാതിരുന്നാൽ യഹോവ യോനാഥാനോട് കത്തോണം അധികം ചെയ്യട്ടെ. യഹോവ എന്റെ അപ്പനോടുകൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെയും ഇരിക്കുവാനാകട്ടെ. ഞാൻ ഇനി ജീവനോടിരിക്കയാകുന്നു എങ്കിൽ ഞാൻ മരിക്കാതെ വണ്ണം യഹോവയുടെ ദയ കാണിക്കേണ്ടത് എന്നോട് മാത്രമല്ല എന്റെ ഗൃഹത്തോടും നിന്റെ ദയവനിക്കയിൽ വറ്റുപോകരുത്. യഹോവ ദാവീദിന്റെ ശത്രുക്കളെ ഒട്ടെയ്യാതെ ഭൂതലത്തിൽ നിന്ന് ഛേദിച്ചു കളയും കാലത്തും അത് അറ്റുപോകരുത്. അങ്ങനെ യോനാഥൻ ദാവീദിന്റെ ഗൃഹത്തോട് സഖ്യത ചെയ്തു. ദാവീദിന്റെ ശത്രുക്കളോട് യഹോവ ചോദിച്ചുകൊള്ളും. യോനാഥൻ സ്വന്തം പ്രവണനെപ്പോലും ദാവീദിനെ സ്നേഹിക്കുകയാണ്. തന്നോടുള്ള സ്നേഹത്തെ ചൊല്ലി അവനെ കൊണ്ട് ഇനിയും സത്യം ചെയ്യിച്ചു. ഇനി യോനാഥൻ ദാവീദിനോട് പറഞ്ഞത് നാളെ അമാവാസ്യ ആകുന്നുവല്ലോ, എന്റെ ഇരിപ്പിട വിളിച്ചിരിക്കുമ്പോൾ നീ ഇല്ലെന്ന് കാണും. കഴിഞ്ഞിട്ട് കാര്യം നടന്നതെന്ന് നീ ഒളിച്ചിരുന്ന സ്ഥലത്തേക്ക് വേഗത്തിൽ ഇറങ്ങി വന്ന് എസ് എൽ കലിന്റെ അരികെ താമസിക്കണം. അപ്പോൾ ഞാൻ അതിന്റെ ഒരു വശത്തെ ഒരു ലാസ്റ്റിനെ നീ എന്ന ഭാവത്തിൽ മൂന്നാം വഴിയും നീ ചെന്ന് അമ്പ് നോക്കി എടുത്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞ് ഒരു ബാല്യക്കാരനെ അയക്കുന്നു. അമ്പുകളിന്റെ ഇപ്പുറത്ത അമ്പുകൾ നിന്റെ ഇപ്പുറത്ത് ഇതാ എടുത്തുകൊണ്ടുവരിക എന്ന് ഞാൻ ബാല്യക്കാരനോട് പറഞ്ഞാൽ നീ അവ എടുത്തുകൊണ്ടുവരിക. യഹോവയാണ്, നിനക്ക് ശുഭമല്ലാതെ മറ്റൊന്നും വരികയില്ല. എന്നാൽ ഞാൻ ബാല്യക്കാരനോട് അമ്പ് നിന്റെ അപ്പുറത്തല എന്ന് പറഞ്ഞാൽ നിന്റെ വഴിക്ക് പോയി കൊടുക്കറഞ്ഞിരിക്കുന്നു. ഞാനും നീയും തമ്മിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലോ യഹോവ എനിക്കും നിനക്കും മധ്യേ എന്നേക്കും സാക്ഷി. ഇങ്ങനെ ദാവീദ് വയലിലൊളിച്ചു. അമാവാസ്യനായപ്പോൾ രാജാവ് മദ്യഭോജനത്തിനിരുന്നു. രാജാവ് പതിവ് പോലെ ചൂര്യനരികയും തന്റെ ആസനത്തിന്മേലിരുന്നു. ഉള്ളാസന്റെ ആസനത്തിന്മേലിരുന്നു. യോനാഥൻ എഴുന്നേറ്റ് നിന്നു. അബ്നേർ ശൗലിന്റെ അരികെ ഇരുന്നു. ദാവീദിന്റെ സ്ഥലം ഒഴിഞ്ഞു കിടന്നു. അന്ന് ശൗൽ ഒന്നും പറഞ്ഞില്ല. അവൻ എന്ത് ഭവിച്ചു? അവന് ശുദ്ധിയില്ലായിരിക്കും. അതെ, അവന് ശുദ്ധിയില്ല എന്ന് അവൻ വിചാരിച്ചു. അമാവാസിയുടെ പിറ്റേനാളും ദാവീദിന്റെ സ്ഥലം ഒഴിഞ്ഞുകിടന്നു. ശൗൽ തന്റെ മകനായ യോനാഥാനോട് ഇശായിയുടെ മകൻ ഇന്നലെയും ഇന്നും പന്തി ഭോജനത്തിന് വരാതിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. യോനാഥാൻ ശൗലിനോട് ദാവീദിന്റെ ബേത്ലഹേമിൽ പോകുവാൻ എന്നോട് താല്പര്യമായ വാദം ചോദിച്ചു. ഞങ്ങളുടെ കുലത്തിന്റെ പട്ടണത്തിൽ ഒരു യാഗമുള്ളതുകൊണ്ട് എന്നെ വിട്ടയക്കണമേ. എന്റെ ജ്യേഷ്ഠൻ തന്നെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ നിനക്ക് എന്നോട് പ്രതിയുണ്ടെങ്കിൽ ഞാൻ എന്റെ സഹോദരന്മാരെ ചെന്ന് കാണുവാൻ അനുവദിക്കണമേ എന്ന് പറഞ്ഞു. അതുകൊണ്ടാകുന്നു അവൻ രാജാവിന്റെ പന്തി ഭോജനത്തിന് വരാതിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശൗലിന്റെ കോപം യോനാഥൻ നേരെ ജ്വലിച്ചു. അവനവനോട് വക്രതയും ദുശാഠ്യം ഉള്ളവളുടെ മകനെ നിന്റെ സ്വന്തം ലജ്ജയ്ക്കും നിന്റെ അമ്മയുടെ നന്മയുടെ ലജ്ജയ്ക്കുമായി നീ ഇശായിയുടെ മകനോട് കൂടിയിരിക്കുന്നു. നീ നിന്റെ രാജ്യത്ത് ഉറക്കയില്ല. ഉടനെയാണ് ഇത്തവണ എന്റെ അടുക്കൽ കൊടുക്കുക. അവൻ നല്ല അനുയോഗ്യനാകുന്നു തന്റെ അപ്പനായ ശൈലിനോട് അവൻ എന്തിനു കൊല്ലുന്നു, അവൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ അവനെ കൊല്ലുവാൻ അവന്റെ നേരെ കുന്തം ചാട്ടി. അതിനാൽ തന്റെ അപ്പൻ ദാവീദിനെ കൊല്ലുവാൻ നിർണയിച്ചിരിക്കുന്നു എന്ന് യുവരാധാൻ അറിഞ്ഞു. യുവരാധാൻ അതി കോപത്തോടെ പന്തി ഭോജനത്തിൽ നിന്ന് എഴുന്നേറ്റു. അമ്മാവാസിയുടെ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. തന്റെ അപ്പൻ ദാവീദിനെ അപമാനിച്ചുകൊണ്ട് അവനെ കുറിച്ച് അവൻ വിഷമിച്ചിരുന്നു. പിറ്റേനാൾ രാവിലെ രാഗവിധമായി നിശ്ചയിച്ചിരുന്ന സമയത്ത് യുവരാധാൻ ഒരു ചെറിയ ബാല്യക്കാരനോട് വഴിലേക്ക് പോയി. അവൻ തന്റെ ബാല്യക്കാരനോട് ഓടിച്ചെന്ന് ഞാൻ ഇന്ന് അമ്പഴത്തോട്ട് വരിക എന്ന് പറഞ്ഞു. ബാല്യക്കാരൻ ഓടുമ്പോൾ അവനെ അപ്പുറത്ത് പറമ്പ് ചെയ്തു. യുവനാഥാൻ ഈത് അമ്പുവിനടുത്ത് ബാല്യക്കാരൻ എത്തിയപ്പോൾ യുവനാഥാൻ ബാല്യക്കാരനോട് അമ്പ് നിന്റെ അപ്പുറത്തല്ലയോ എന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെയും യുവനാഥാൻ ബാല്യക്കാരനോട് ബന്ധപ്പെട്ട് ഓടി വരിക, നിൽക്കരുത് എന്ന് വിളിച്ചു പറഞ്ഞു. യുവനാഥാന്റെ ബാല്യക്കാരൻ അമ്പുകളെ പിറക്കിയത് മാറിന്റെ അടുത്തിൽ കൊണ്ടു വന്നു. യുവനാഥാനും ദാവീദുമല്ലാതെ ബാല്യക്കാരൻ ഒന്നും അറിഞ്ഞില്ല. പിന്നെ യുവനാഥാന്റെ ആയുധങ്ങളെ ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. പട്ടണത്തിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. ബാല്യക്കാരൻ പോയ ഉടനെ ദാവീദ് തെക്കുവശത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് മൂന്ന് പ്രാവശ്യം സാഷ്ടാംഗം അമ്മയിൽ നമസ്കരിച്ചു. അവർ തമ്മിൽ ചുംബനം ചെയ്തു കരഞ്ഞു. ദാവീദ് ഉച്ചത്തിൽ കരഞ്ഞുപോയി. യുവനാഥാൻ ദാവീദിനോട് യഹോവ എനിക്കും നിനക്കും എന്റെ സന്തോഷിക്കും നിന്റെ സന്തോഷിക്കും മധ്യേ നീക്കും സാക്ഷി എന്നിങ്ങനെ നാം ഇരുവരും യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തിരിക്കുന്നുണ്ട് സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് പോയി. യോനാഥാനോ പട്ടണത്തിലേക്ക് പോയി. ദാവീദ് നോബിൽ പുരോഹിതനായ അഹിമെലേക്കിന്റെ അടുക്കൽ ചെന്നു. അഹിമെലേക്ക് ദാവീദിനെ സംഭ്രമത്തോടെ എതിരേറ്റ അവനോട് ആരുകൂടിയില്ലാതെ തനിച്ചു വരുന്നത് എന്ത് എന്ന് ചോദിച്ചു. ദാവീദ് പുരോഹിതനായ അഹീമലക്കിനോട് രാജാവ് എന്നെ ഒരു കാര്യം കേൾപ്പിച്ചു. ഞാൻ നിന്നെ അയക്കുന്നതും നിന്നോട് കൽപ്പിക്കുന്നതുമായ കാര്യമൊന്നും അറിയാ ആരും അറിയരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നു. എന്റെ ബാല്യക്കാർ ഇന്ന സ്ഥലത്ത് വരണമെന്ന് ഞാൻ ചട്ടം ചെത്തിയിരിക്കുന്നു. അറിയാൻ എന്റെ കൈവശം വല്ലതുകൊണ്ടോ പ്രജപ്പം അല്ലെങ്കിൽ തൽക്കാലം കൈവശമുള്ളതെങ്കിലും എനിക്ക് തരണമെന്ന് പറയുന്നു. വിശുദ്ധമായ അപ്പം അല്ലാതെ സാമാന്യമായത് കൈവശമില്ല. ബാല്യക്കാർ സ്ത്രീകളോട് അകന്നിരിക്കുന്നുവെങ്കിൽ കടാവുന്ന ഉത്തരം പറഞ്ഞു ദാവീദ് പുരോഹിതനോട്, ഈ മൂന്ന് ദിവസമായി സ്ത്രീകൾ ഞങ്ങളോട് അകന്നിരിക്കുന്നു. ഇത് ഒരു സാമാന്യ യാത്രയെങ്കിലും ഞാൻ പുറപ്പെടുമ്പോൾ തന്നെ ബാല്യക്കാരുടെ യാത്രക്കോപ്പുകൾ ശുദ്ധമായിരുന്നു. ഇന്ന് അവരുടെ കോപ്പുകൾ ശുദ്ധമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പുരോഹിതൻ അവന് വിശുദ്ധമായ അപ്പം കൊടുത്തു. അപ്പം മറ്റുള്ള ദിവസം ചൂടുള്ള അപ്പം വെക്കേണ്ടതിനെ അവിടെ സ്ത്രീയിൽ നിന്നും നൽകി. കാഴ്ചയൽപ്പമല്ലാതെ അവിടെ വേറെ അപ്പം ഇല്ലായിരുന്നു. എന്നാലും ശൗലിന്റെ കുറ്റന്മാരിൽ ദോവേഗ് എന്ന പേരുള്ള ഒരു യദോമ്യനെ അവിടെ യഹോയുടെ സന്നിധിയിൽ അടച്ചിരുന്നു. അവൻ ശൗലിന്റെ ഇടയന്മാർക്ക് പ്രമാണിയായിരുന്നു. ദാവീദ് അഹീമലക്കിനോട്, ഇവിടെ നിന്റെ കൈവശം ഗുണ്ടമോ വാളോ ഉണ്ടോ? രാജാവിന്റെ കാര്യം പിടുത്തമായിരുന്നത് കൊണ്ട് ഞാൻ നിന്റെ വാള ആയുധം കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. നോക്കോ നീ വന്നതിലിഷ്ടനായ ഗൊലിയാത്തിന്റെ വാൾ യഫോദിന്റെ ഒരു ശീലയിൽ അത് വേണമെങ്കിൽ ഇടത്തു കൊള്ളുക, അതല്ലാതെ വരികയൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് ഇല്ല മറ്റൊന്നുമില്ല എന്ന് എനിക്ക് തരണമെന്ന് ദാവീദ് പറഞ്ഞു. പിന്നെ ദാവീദ് പുറപ്പെട്ടെന്ന് തന്നെ ശൗലിന്റെ നിമിത്തം ചിത്രരാജാവായ അഹീശിന്റെ അടിക്കൽ ഓടിച്ചെന്നു. അഹീശിന്റെ പുത്രന്മാർ അവരോട്, ഇവൻ ദേശത്തിലെ രാജാവായ ദാവീദല്ലയോ? അവരായിരത്തെ കൊന്ന ദാവീദോ പതിനായിരത്തെ എന്നവർ വൃത്തങ്ങളിൽ ധനപ്രതികാരം ചെയ്യുന്നവരെ കുറിച്ചല്ലയോ എന്ന് പറഞ്ഞ് ദാവീദ് യുവാക്ക് മനസ്സിലാക്കിയിട്ട് ചിത്രരാജാവായ അഹീശിന്റെ അഹീശിനെ ഏറ്റവും ഭയപ്പെട്ടു. അവരുടെ മുമ്പാകെ തന്റെ പ്രകൃതി മാറ്റിയ അവരുടെ കയ്യിൽ ഇരിക്കെ ബുദ്ധിപ്രദം സ്ത്രീകളിൽ ഇരിക്കെ ബുദ്ധിപ്രദം നടിച്ചു. വാതിലിന്റെ കറികളിൽ വരച്ച് താടിമേൽ തുപ്പൽ ഒലിപ്പിച്ചു കൊണ്ടിരുന്നു. അഹീശിന്റെ മുഖ്യമാരുടെ ഈ മനുഷ്യൻ പ്രാന്തനെന്ന് നിങ്ങൾ കാണുന്നില്ലയോ? അവനെ എന്റെ അടുക്കൽ നിന്ന് കൊണ്ടുവന്നത് എന്തിനെ? എന്റെ മുമ്പാകെ ഭ്രാന്ത് കളിപ്പാനും ഇവനെ കൊണ്ടുവരേണ്ടതിന് എനിക്ക് ഇവിടെ ഭ്രാന്തന്മാരുടെ ബന്ധന്മാർ കുറവുണ്ട്. എന്റെ അടങ്ങിയ മേലോ വരേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അതെല്ലാം ഗൃഹത്തിൽ ഓടിപ്പോയി. അവന്റെ സഹോദരന്മാരോട് അവന്റെ അടുക്കൽ ചേർന്നു. ഞെരുക്കമുള്ളവർക്കുള്ളവർ, സന്തുഷ്ടയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. ഉണ്ടായിരുന്നു അനന്തരം ദാവീദ് അവിടം വിട്ട് മോവാബിലെ മിസ്പായിൽ ചെന്നു. മോവാബ് രാജാവിനോട്, ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നറിയുമ്പോഴും എന്റെ അപ്പനും അമ്മയും നിങ്ങളുടെ അടുക്കൽ കൊന്ന് പാർക്കാൻ അനുവദിക്കണമേ എന്ന് പറഞ്ഞു. അവൻ അവരെ മോവാബ് രാജാവിന്റെ സന്നിധിയിൽ കൊണ്ടിയാണ്. ദാവീദിന്റെ ദുർഗത്തിൽ താമസിച്ച കാലമൊക്കെയും അവർ അവിടെ പാർത്തു. എന്നാൽ പ്രവാചകൻ ദാവീദിനോട്, ദുർഗത്തിൽ പാർക്കാതെ യഹൂദ ദേശത്തേക്ക് കേട്ടു. അവന് ശൗൽ കയ്യിൽ സ്വന്തവുമായി ഗബയിലേക്ക് നിന്നിരുന്ന ചില കുരിശത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. ശൗൽ ചുറ്റും നിൽക്കുന്നുവെന്ന് തന്നെ കുറ്റന്മാരോട് പറഞ്ഞത്, ബെന്യാമീനെ കേട്ടുകൊള്ളുകയും ഇശായുടെ മകൻ നിങ്ങൾക്കൊക്കെയും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും തന്നെ നിങ്ങളെ എല്ലാവരെയും സഹസ്രാജ്യന്മാരും ശതാജ്യന്മാരുമാക്കുന്നു. നിങ്ങളെല്ലാവരെയും എനിക്ക് വിരോധമായി ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന് എന്റെ മകൻ ഇശായുടെ മകനോട് സജ്ജമിക്കുന്നത് എന്നെ അറിയിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്റെ മകൻ എന്റെ ദാസിനെ എനിക്കായി പതിയിരിപ്പാൻ സാധിച്ചിരിക്കുന്നുവെങ്കിൽ മനഃസ്താപമുള്ളവരോ അതിനെക്കുറിച്ച് എനിക്ക് അറിവ് തരുന്നവരോ ഞങ്ങളിൽ ആരും ഉണ്ടായിരിക്കുന്നില്ലല്ലോ. അപ്പോൾ ശൗലിന്റെ കൃത്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഏതോമ്യനായ നോബിന്റെ അഹൂത്യാബിന് മകനായ അഹീമലക്കിനെ ഇശായുടെ മകൻ ഞാൻ കരുതുന്നു. അവന് വേണ്ടി യഹോവയോട് തന്നപ്പാടി ചോദിച്ചു. അവന് ഭക്ഷണ സാധനവും ഫിലിസ്തീനായ വിജയത്തിന്റെ വാഴും കൊടുത്തു എന്ന് ഉത്തരം പറഞ്ഞു. ഉടനെ രാജാവ് അനീത്തും എന്റെ മകനായ അശ്വിനെ പുരോഹിതനെയും അവന്റെ പിതൃഭവനക്കാരനായ നൂഹിനെ തന്റെ പുരോഹിതന്മാരെയും വിളിപ്പിച്ചു. അവർ എല്ലാവരും കയറ്റാമെന്ന് എടുത്തു വന്നു. അപ്പോൾ അശ്വൻ സഹിച്ചു നിന്ന മകനെ കേൾക്കായെന്ന് കൽപ്പിച്ചു എഴുതിയൻ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, ഈശോയുടെ മകനിൽ നിന്ന് എനിക്കായി പകിയിരിപ്പാൻ കുഞ്ഞിനെത്തോളം അവനെ അപ്പവും വാളും കൊടുക്കുകയും അവന് വേണ്ടി ദൈവത്തോട് ചോദിക്കുകയും ചെയ്തതിനാൽ നിയമം അവന് വേണ്ടി വിനോദമായി കൂട്ടുകെട്ടുണ്ടാക്കിയതെന്ന് ചോദിച്ചു. അഖിമേലേക്ക് രാജാവിനോട് തീരുമാനിച്ചില്ല ചില ബുദ്ധിമാരിലും വെച്ച് ഭാവിയോളം വിശ്വസനവരുള്ളൂ. രാജാവിന്റെ മരുമകനും അവിടുത്തെ ആരോഗ്യമേ ചേരുന്നവരും രാജധാനിയിലും മാന്യനുമാകുന്നവരുള്ളൂ. അവന് വേണ്ടി ദൈവത്തോട് ചോദിക്കാൻ ഞാൻ ഇപ്പോഴും തുടങ്ങിയത് അങ്ങനെയല്ല. രാജാവ് അടിയന്റെ മേലും അടിയന്റെ പിതൃഭവനത്തിന് മേലും കുറ്റമൊന്നും ചുമത്തരുതേ. അടിയൻ ഇതിലെന്നും യാതൊന്നും പറഞ്ഞിട്ടില്ലവനല്ല. പറഞ്ഞു രാജാവ് അഖിമേലേക്കിനോട് വിവരിക്കണം, നീ നിന്റെ പിതൃഭവനം ഒക്കെ തന്നെ തന്നെയെന്ന് കൽപ്പിച്ചു. പിന്നെ രാജാവ് അനുഭവങ്ങളോട് ചെന്ന് യഹൂയുടെ പുരോഹിതന്മാരെ കൊല്ലുവീൻ, അവരും ദാവീദിനോട് ചേർന്നിരിക്കുന്നു. അവൻ ഓടിപ്പോയത് രാജാവിന്മാർക്ക് നീയല്ല. അപ്പോൾ രാജാവ് കേൾവിനോട് ഗോവിനോട് നീ ചെന്ന പുരോഹിതന്മാരെ കൊല്ലുക എന്ന് കൽപ്പിച്ചു. യദോമ്യനായ ഗോവിയൊക്കെ ചെന്ന് എല്ലാവരെയും വിട്ടുപാതിരിച്ച 85 പേരെ കൊന്നു കളഞ്ഞ് പുരോഹിത നഗരമായ നോവിന്റെ പുരുഷന്മാർ ലോകന്റെ പുരുഷന്മാർ സ്ത്രീകൾ ബാലന്മാർ ശിശുക്കൾ കാട കഴുത ആട് എന്നിങ്ങനെ ആസകലം ബാലിന്റെ വായി തന്നെയാൽ അവർ സംസാരിച്ചു കടങ്ങി. എന്നാൽ അഹിദുവിന്റെ മകനായ അഹിമിലേക്കിന് പുത്രന്മാരിൽ അദ്ദേഹാൻ എന്നൊരുത്തൻ തെറ്റി കഴിഞ്ഞ് ദാവീദിന്റെ അടുക്കൽ ഓടിപ്പോയി. യഹോവയുടെ പുരോഹിതന്മാരെ കൊന്ന വിവരം അദ്ദേഹാർ ദാവീദിനെ അറിയിച്ചു. ദാവീദ് അദ്ദേഹാറിനോട് ഏതോ മീനായ നോവിനോട് ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ചൗലിനോട് അറിയിക്കുമെന്ന് അന്ന് തന്നെ നിശ്ചയിച്ചു. ഞാൻ മരണത്തിന് കാരണമായിരുന്നു. എന്റെ അടുക്കൽ പാർക്ക് ഭയപ്പെടേണ്ട, എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവൻ നിനക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. എങ്കിലും എന്റെ അടുക്കൽ നിനക്ക് നിർഭയവാസം ഉണ്ടാകും എന്ന് പറഞ്ഞു. അനന്തരം ഫിലിസ്ത്യരുടെ നേരെ യുദ്ധത്തിൽ ചെയ്യുമെന്ന് അവർ കളങ്ങളിൽ കവർച്ച ചെയ്യുമെന്നും ോട് എന്ന് ഫിലിസ്തരെ തോൽപ്പിച്ച് കീലെ രക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. എന്നാൽ ദാവീദിന്റെ ആളുകൾ അവരോട് നാം ഇവിടെ യഹൂദരായി എന്ന് തന്നെ ഭയപ്പെട്ടും പാർക്കുന്നുവല്ലോ. പിന്നെ കീൽ ഫിലിസ്തരുടെ സൈന്യത്തിനെ ഇങ്ങനെ ചെല്ലുമെന്ന് പറഞ്ഞു. ദാവീദിനോട് യഹൂദയോട് എഴുതിയിട്ട കീഴിലേക്ക് ചെല്ലുക, ഞാൻ ഫിലിസ്തീനിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ ദാവീദും അവന്റെ ആളുകളും കീഴിലേക്ക് പോയി ഫിലിസ്തീനോട് പൊരുതി അവരുടെ ആടുമാടുകളെ അപഹരിച്ച് അവരെ കഠിനമായി തോൽപ്പിച്ച് കീഴിലാ നിവാസികളെ രക്ഷിച്ചു. അഹിമേലെക്കിന്റെ മകനായ അബിയാഥാർ കീഴിൽ ദാവീദിന്റെ അടുക്കൽ ഓടി വന്നപ്പോൾ കൈവശം യഹോദുകൂടെ ഉണ്ടായിരുന്നു. ദാവീദ് അറിവുകിട്ടി, ദൈവവനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. വാതിൽ ഗോടാപുരമുള്ള പട്ടണത്തിൽ കടന്നിരിക്കുന്നുണ്ട്, അവൻ കുടുങ്ങിയിരിക്കുന്നു എന്ന് സൗൽ പറഞ്ഞു. പിന്നെ സൗൽ ദാവീദിനെയും അവന്റെ ആളുകളെയും വളയേണ്ടതിന് കീഴിലേക്ക് പോകുവാൻ സകല ജനത്തെയും യുദ്ധത്തിനുള്ളിൽ ചൂട്ടി സൗൽ തന്റെ നേരെ ദോഷം ആലോചിക്കുന്നു എന്ന് ദാവീദ് അറിഞ്ഞപ്പോൾ പുരോഹിതനായ അദ്ദേഹത്തോടെ യഹോവയുടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് സൗൽ കീഴിലേക്ക് വന്നതിന്റെ നിമിത്തം ഈ പട്ടണം നശിപ്പിക്കാൻ പോകുന്നുവെന്ന് അടിയൻ കേട്ടിരിക്കുന്നു. തീര പൗരന്മാർ എന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അടിയൻ കേട്ടിരിക്കുന്നത് പോലെ ടൗൺ വരുമോ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അടിയനെ അറിയിക്കണമേ, യഹോവ അടിയനെ അറിയിക്കണമേ എന്ന് പറഞ്ഞു. അവൻ വരും എന്ന് യഹോവ അരുളി ചെയ്തു. ദാവീദ് പിന്നെയും തീര പൗരന്മാരെയും എന്റെ ആളുകളെയും സൗരന്റെ കയ്യിൽ ഏൽപ്പിക്കുമോ എന്ന് ചോദിച്ചു. അവർ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് യഹോവ അരുളി ചെയ്തു. അപ്പോൾ ദാവീദും അവന്റെ ആളുകളും കീഴിലെ വിട്ട് പുറപ്പെട്ട് തരം കണ്ടിടത്ത് സഞ്ചരിച്ചു. ദാവീദ് കീഴിലെ വിട്ട് ഓടിപ്പോയി എന്ന് ചില അറിഞ്ഞപ്പോൾ അവൻ യാത്ര നിർത്തിവെച്ചു. ഭാവിയുടെ വൈഭവം നൽകുന്നു താമസിച്ചു. തീർത്ഥമരോഹണയുടെ മനോഹത്തിൽ പാർത്തു. ഇപ്പാലത്തൊക്കെയും ശൗർ അവനെ തെളഞ്ഞുകൊണ്ടിരുന്നു. എങ്കിലും ദൈവമാനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. തന്റെ ജീവനെ തേടിച്ചവൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന് ദാവീദ് കണ്ടു. അന്ന് ദാവീദ് സീഫ മരുഭൂമിയിലെ ഒരു കാട്ടിലായിരുന്നു. അനന്തരം ശൗരിന്റെ മകനെ യോനാഥാൻ പുറപ്പെട്ട കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു. അവനെ ജീവിതത്തിൽ ധൈര്യപ്പെടുത്തി അവനോട് ഭയപ്പെടേണ്ട, എന്റെ അപ്പനായ ശൗൽ എന്നെ പിടികിട്ടുകയില്ല, ഇസ്രായേലിലെ രാജാവാകും, അന്ന് ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും. അത് എന്റെ അപ്പനായ ശൗലോട് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ യഹോവയുടെ സന്നിധിയിൽ ഉടമ്പടി ചെയ്തു. ദാവീദ് കാട്ടിൽ താമസിക്കുകയും യോനാഥൻ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അനന്തരം സൂക്ഷ്യം ഇരയിൽ സൗരിൻ ചാടി കണ്ടുവന്ന് ദാവീദ് ഞങ്ങളുടെ സമീപം അനുഗമിച്ചിട്ടുള്ള അച്ചില്ലാമലയിൽ പണദുർഗങ്ങളിൽ ഒളിച്ചിരിക്കുന്നു. അവനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശൗൽ പറഞ്ഞത്, നിങ്ങൾ എന്നോട് മനസ്സിൽ തോന്നുന്നു ചെയ്യുന്നതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ നിന്നെ പോയി ഇനിയും സൂക്ഷ്മമായി അന്വേഷിച്ച അവന്റെ സഞ്ചാരം എവിടെയൊക്കെ ആകുന്നുവെന്ന് അവിടങ്ങളിൽ അവനെ കണ്ടവരാകില്ലാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ വലിയതായിരിക്കുന്നതാകിയാൽ അവൻ വിളിച്ചിരിക്കുന്ന ഒളിവിടങ്ങളെല്ലാം കണ്ടെന്നു വന്ന് സൂക്ഷ്മതയെ എനിക്ക് അറിയിട്ടു. ഞാൻ നിങ്ങളോട് കൂടെ പോരും. അവൻ ദേശപ്രധാനമുണ്ടെന്നുവെങ്കിൽ ഞാൻ അവനെ ശാസ്ത്രങ്ങളൊക്കെ ശാസ്ത്രങ്ങളിലൊക്കെ പരാമർശിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പുറപ്പെട്ടു. അവൻ പുറപ്പെട്ട് ശബരിമലയിലെ സീസയിലേക്ക് പോയി. എന്നാൽ ദാവീദും അവന്റെ ആളുകളും മരുഭൂമിയിൽ ആയിരുന്നു. ദാവീദ് പറഞ്ഞ ആളുകളും മരുഭൂമിയുടെ തെക്ക് ആരലിയിലെ മരുഭൂമിയിലായിരുന്നു. ദാവീദ് പ്രകടനവും അവന്റെ അവനെ തിരയുവാൻ പുറപ്പെട്ടു. അത് ദാവീദിനാണ് ചേർന്നു. അവൻ മാവൻ മരുവിലെ തേരുവും ഇപ്പുറത്തും ദാവീദ് ആളുകളും പർവ്വതത്തിന്റെ അപ്പുറത്തും കൂടി ആണെന്നു. ദാവീദ് ബന്ധപ്പെട്ടു. ശൗലും പടഞ്ഞനവും ദാവീദ് നിയമന്റെ ആളുകളെ മടങ്ങി കുടിക്കാൻ എടുത്തു. ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു ദാരിദ്രോ അവിടെ വിട്ട് കയറി പോയി ഞാൻ ദുർഗമനുഷ്യനുവാസിത്രയെ വിളിച്ചു കളഞ്ഞിട്ട് മടങ്ങി വന്നപ്പോൾ ദാരിദ്രോ ഏൻഗലി മരുഭൂമിയിൽ ഉണ്ടെന്ന് അവൻ അറിവിച്ചു. അപ്പോൾ എല്ലാ ഇസ്രായേലിൽ നിന്നും തെരഞ്ഞെടുത്തിരുന്ന 3000 പേരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥനയും അവനവനങ്ങളെയും ചെയ്യുവാൻ നാട്ടിന്റെ പാറകളിൽ ഇരിക്കുന്നു. അവൻ വഴിയുള്ള നാട്ടിൻ പ്രതിസന്ധി അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. അവൻ അവനുടെ മുടക്കത്തിന് അതിൽ കടന്നു. എന്നാൽ ദാവീദ് പറഞ്ഞ ആളുകളും ഗുഹയുടെ ഉള്ളിൽ പാർത്തിരുന്നു. ദാവീദിന്റെ ആളുകൾ അവനോട്, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു, നിനക്ക് ബോധിച്ചതുപോലെ അതിനോട് ചെയ്യാം, പിന്നെ ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ശൗലിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. ശൗലിന്റെ വസ്ത്രാഗ്രം മുറിച്ചു കളഞ്ഞത് കൊണ്ട് ഇന്നത്തെ ദാവീദിന്റെ മനസ്സാക്ഷി കുത്തി തുടങ്ങി. അവൻ തന്റെ ആളുകളോട് യഹോവയുടെ അഭിഷിക്തനായ യജമാനന്റെ നേരെ കൈയെടുക്കുന്നതായ ഒരു ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തേ. അവൻ യഹോവയുടെ അപേക്ഷത്തിലല്ലോ എന്ന് പറഞ്ഞു. ദാവീദ് ആളുകളെ ആശ്വസിപ്പിച്ചമർത്തി ശാസിച്ചമർത്തി തമിഴിനെ ദ്രോഹിപ്പാൻ അവരെ അനുവദിക്കുന്നില്ല. തമിഴ് ഗുഹയിൽ നിന്ന് എഴുന്നേറ്റത് അയാൾ വൈകി പോയി. ദാവീദും എഴുന്നേറ്റ് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി തമിഴിനോട് എന്റെ യജമാനായ രാജാവ് എന്ന് വിളിച്ചു പറഞ്ഞു. നമസ്കരിച്ചു. ദാവീദ് ശൗലിനോട് പറഞ്ഞതെന്നാൽ, ദാവീദ് നിനക്ക് ഒരു ദോഷം വിചാരിക്കുന്നു എന്ന് പറയുന്നവരുടെ വാക്ക് നീ കേൾക്കുന്നതെന്ത്? യഹോവ എന്ന ഗുഹയിൽ വെച്ച് നിന്നെ എന്റെ കയ്യിലേക്ക് തരുന്നു എന്ന് നിങ്ങൾ കടാലെ കാണുന്നുവല്ലോ. എന്നെ പങ്കെങ്കിലും ഞാൻ ചെയ്തില്ല, എന്റെ യജമാനന്റെ നേരെ ഞാൻ കൈയെടുക്കയില്ല. അവൻ യഹോവയുടെ അപേക്ഷിക്കാനോ എന്ന് ഞാൻ പറഞ്ഞു. എന്റെ പിതാവ് താങ്ക, എന്റെ കയ്യിൽ നിന്റെ മേലങ്കിയുടെ അറ്റം ഇതാ കാണാൻ എന്റെ മേലങ്കിയുടെ അറ്റം ഞാൻ കൊടുക്കുകയും എന്നെ കൊണ്ടാകും. ഞാൻ എന്റെ കയ്യിൽ ദോഷവും ദ്രോഹവുമില്ല. ഞാൻ നിന്നോട് പാപം ചെയ്തിട്ടുമില്ല എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് നീയോ എനിക്ക് പ്രണയമായവരെ തുവാൻ കഴിഞ്ഞ് നടക്കുന്നു. യഹോവ എനിക്ക് നടക്കുമ്പോൾ ധീരായും ഇരിക്കട്ടെ. യഹോവ എനിക്ക് വേണ്ടി നിന്നോട് പ്രതികാരം ചെയ്യട്ടെ. എന്നാൽ എന്റെ കൈ നിന്റെ മേൽ ചെയ്യില്ല. ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് പുറപ്പെടുന്നു. എന്നല്ലോ പറയുന്നത്, എന്നാൽ എന്റെ കൈ നിന്റെ മേൽ വീഴുകയില്ല. ആരെ തേടിയാവും ഈ രാജാവ് ഉൾപ്പെട്ടിരിക്കുന്നത്? ആരെയാകും പിന്തുടരുന്നത്? ഒരു ശപ്പമായി ഒരു കല്ലിനിയല്ലയോ? ആര്യാൽ യഹോവ ന്യായാധിപനായി എനിക്ക് നിനക്ക് മധ്യ ന്യായം വിളിക്കുകയും എന്റെ കാര്യം നോക്കി സംഹരിച്ച് എന്നെ നിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുമാറാകട്ടെ. ദാവീദിന്റെ ശബരിനോട് ഈ വാക്കുകൾ സംസാരിച്ച് അതിനുശേഷം എന്റെ മകനെ ദാവീദേ, ഇത് നിന്റെ ശബ്ദമോ എന്ന് ചോദിച്ചു. കുട്ടിക്കാരൻ പിന്നെ അവൻ ദാവീദിനോട് പറഞ്ഞു, ഇതിനേക്കാൾ നീതിമാൻ ഞാൻ നിനക്ക് തിന്മ ചെയ്തതിന് നീ എനിക്ക് നന്മ പകരം ചെയ്തിരിക്കുന്നു. യഹോവ എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചാതെ നീ എന്നെ കൊല്ലാതെ വിട്ടതിനാൽ നീ എനിക്ക് ഗുണം ചെയ്തതായി ഇനി ഉള്ളതായിരിക്കുന്നു. ശത്രുവിനെ കണ്ടു ചെയ്യാൻ ആരെങ്കിലും അവനെ വെറുതെ വിട്ടയക്കുന്നു. നീ ഇന്ന് എനിക്ക് ചെയ്തതിന് യഹോവ നിനക്ക് നന്മ പകരം ചെയ്യട്ടെ. എന്നാൽ നീ രാജാവാകും, ഇസ്രായേൽ രാജ്യത്വം നിന്റെ കയ്യിൽ സ്ഥിരമാകും എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ നീ എന്റെ ശേഷം എന്റെ സന്തതിയെ നിർമ്മൂലമാക്കി എന്റെ പേരെന്റെ മിത്രപോലത്തിൽ നിന്നും അയച്ചു കളയുകയില്ല എന്ന് യഹോവയുടെ നാമത്തിൽ. ഇപ്പോൾ എന്നോട് സത്യം ചെയ്യണം. അങ്ങനെ ദാവീദ് ശവനോട് സത്യം ചെയ്തു. അവർ അരമണിയിലേക്ക് പോയി. ദാവീദും എന്റെ ആളുകളും ദുർഗത്തിലേക്കും പോയി. ദൈവമേക്ക് യോഗ്യമാകുന്നു പറഞ്ഞു.
വളരെ അനുഗ്രഹീതമായ ഒരു ബുധനാഴ്ചയോട്, പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ 25 നോമ്പൊക്കെ പൂർത്തീകരിച്ച് നമ്മുടെ കർത്താവിന്റെ ജനനപ്പെരുന്നാള് ഒരിക്കൽ കൂടി ആഘോഷിച്ച് അനുഗ്രഹം പ്രാപിച്ചതിനു ശേഷം പുതു അവസരത്തിലേക്ക്, പുതിയ വർഷത്തിലേക്ക് നമ്മുടെ ചുവടുകളെ വെക്കുവാൻ തക്കവണ് ഒരുങ്ങുന്ന ഈ ദിനങ്ങളില് ദൈവമുമ്പാകെ നമ്മെ സമർപ്പിക്കുവാനും ദൈവശബ്ദം കേട്ട് നമ്മളെ തന്നെ ഇത് പുതുക്കുവാനും ഒക്കെ ദൈവം തരുന്ന വലിയ അവസരത്തെ ഓർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ എല്ലാ കൃപകളും ചൊരിഞ്ഞു തരണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെ വളരെ ആദരവോടെ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയ്ക്ക് എപ്പോഴും സജീവമായ നേതൃത്വം നൽകി അനുഗ്രഹിക്കുന്ന ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീസയെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ തക്കവണ്ണം ഇടയാകുന്നില്ല. എങ്കിലും വന്നിയ വി സി വർഗീസ് അച്ഛനുണ്ട്, ഐസക് അച്ഛൻ, സക്കറിയാർ അബ്ബാച്ചൻ, തമ്പാൻ വർഗീസ് അച്ഛൻ, ഇവരെയൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുകയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ 114 ഗീതം, വളരെ സുപരിചിതമായിട്ടുള്ള സുവിശേഷ ഗീതങ്ങളിലെ 114 ഗീതം, കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരതിൽ പാർക്കും നാൾ അവനൻ ബലം എന്നുള്ള ഗീതം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ ആരംഭിക്കാം. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരതിൽ പാർക്കും നാൾ അവനൻ ബലം, അവനെന്റെ സങ്കേതം വിശ്രാമം നാടോറും അവനെന്റെ സർവാവോമേ, അവനന്റെ സങ്കേതം വിശ്രാമം നാടോറും അവനന്റെ സർവേ, പല നാൾ കരുവീകാലേഖനം അന്നാളിനാകോടുകേ, ലോകാന്ത്യത്തോടവും കൂടെ ഇരിക്കുന്നു നിന്നോട് കൂടെയുണ്ട്, ലോകാദ്യത്തോടൊപ്പം കൂടെ തീരിക്കുന്നു നിന്നോട് കൂടെയുണ്ട്, ബലഹീനനെന്നോ ഞാൻ കരുതിയ അന്നാളി രാവണനോടു ചൊല്ലേ ശക്തനാക്കുന്നവൻ ബലം പാകരുന്നവൻ നിന്നോടു കൂടെയുണ്ട് ശക്തനാക്കുന്നവൻ ബലം പാകരുന്നവൻ നിന്നോടു കൂടെയുണ്ട് സ്നേഹീതരില്ലെന്നു കരുതിയ നാൾ അന്നാളി രാവണനോടു ചൊല്ലേ നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടു കൂടെയുണ്ട് നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടു കൂടെയുണ്ട് അസാധ്യമെന്നോ ഞാൻ കരുതിയ നാൾ അന്നാളി രാവണനോടു ചൊല്ലേ മനുഷ്യരാലാസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട് മനുഷ്യരാലാസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട് നിന്നീതനെന്നോ ഞാൻ കരുതിയ നാൾ അന്നാളിലാവൻ എന്നോടു ചൊല്ലേ ക്ഷീണിച്ചു പോകണ്ട നിന്നെ മാനിക്കുന്നു നിന്നോടു കൂടെയുണ്ട് ക്ഷീണിച്ചു പോകണ്ട നിന്നെ മാനിക്കുന്നു നിന്നോടു കൂടെയുണ്ട് കർത്താവിൽ സന്തോഷം അവരൻ ബലം പാരിൽ പാർക്കുന്ന അവരൻ ബലം അവനെന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവനെന്റെ സർവഭൂമേ അവനെന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവനെന്റെ സർവഭൂമേ
മറിക്കുമോർ പിതാവും പുത്രനും പരിശ്രഹായുമായ സത്യദൈവത്തിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ വേദത്തിന്റെ കരുണയും മനോട് എന്നേക്കും ഉണ്ടായിരിക്കട്ടെ അമ്മേ തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്നു ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നതിനും വരുവാനിരിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഒരുങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുശിക്കപ്പെട്ടവനായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണം ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണം ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്കസ്തുതി സ്രഷ്ടാവേ നിനക്കസ്തുതി പാകുളായ നെടിയാലോട് കരുണ മസിഹ രാജാവേ നിനക്കസ്തുതി ബാറയ്ക്കുമോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ എന്റെ രാജ്യം വരയണമേ നിന്റെ ദുരവേഷ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പൊ ഞങ്ങൾക്ക് ഒന്നും തരയണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണം പ്രതീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും തന്നെ കുറവാകുന്നു ആ മീൻ കുറവ് അറിഞ്ഞു പറയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോട് എന്റെ ഉദരപരമായ കർത്താവശ്യമാണ് മാതാവായ നിയമത്തോടെയുമേ തമ്പുരാന്റെ അമ്മ ആകുകളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ പല സമയത്തും ദൈവം നമ്മുടെ ആണ്ട പേഴ്സ് കൊള്ളണമേ ആ മീൻ
ഞങ്ങളുടെ മേലനുഗ്രഹങ്ങളും കരുണയും രണ്ടു ലോകങ്ങളും ചിരിയപ്പെടുമാറാണമേ ആമീൻ
കർത്താവിന് ഈ പ്രകാശമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച പ്രകാശമുണ്ടായി അന്ധകാരം നീങ്ങിപ്പോകാൻ സന്നിധിയായി വരികയും ചെയ്തുവല്ലോ ഇന്ന് ഈ പ്രഭാതത്തിങ്കൽ ഒരു പുതിയ പകൽ ആരംഭിച്ചിരിക്കുന്നു ഒരു പുതിയ ദിവസത്തിന്റെ ആരംഭത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു ഇന്ന് മുഴുവനും നിന്നെ സ്നേഹിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ നിന്റെ കൃപാകടാക്ഷത്തിൽ മാത്രമാണ് ഞങ്ങളുടെ ജീവൻ ആശ്രയിച്ചിരിക്കുന്നതെന്ന് ഇന്ന് ഞാൻ മറന്നുപോകരുത് ഞാൻ ജീവിക്കുന്നതും ചരിക്കുന്നതും നിന്നിൽ മാത്രമാണെന്ന് അറിയുന്നു അതിനാൽ ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഒരു പുതിയ ദിവസം എനിക്ക് കിട്ടി എന്ന് തന്നെയല്ല നിന്നെ പൂർവാധികം സ്നേഹിപ്പാനും ശുശ്രൂഷിപ്പാനും എനിക്ക് ഒരു അവസരം കൂടി കിട്ടിയെന്ന് ഞാൻ അറിയുന്നു കരുണാനിധിയായ വേദനക്ക് സ്തോത്രം. സ്നേഹ കുറവ് കണ്ട തണുത്തു പോയ എന്റെ ഹൃദയത്തിനും ചൂട് പിടിപ്പിക്കണമേ. സ്നേഹാഗ്നി പൂർവാധികം ശക്തിയായി എന്നിൽ ജ്വലിപ്പിക്കണമേ. എന്നെ പൂർണ്ണമായി നിനക്ക് തരുവാൻ ഞാൻ തക്ക സ്നേഹം എനിക്ക് നൽകണമേ. എന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്നതിന് പ്രതിബദ്ധമായി തീരാവുന്ന സകലവും എന്നിൽ നിന്നും ദൂരത്താക്കണമേ. ഈ മനുഷ്യനായി ജനിച്ചത് ഈ ദിവസങ്ങളിലാണല്ലോ. നിന്റെ ജനനത്തെ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായ നിന്റെ ജനനത്തെ തന്നെ ബഹുമാനിപ്പാൻ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുക. ഞങ്ങളുടെ ഹൃദയത്തെങ്കിലേക്ക് നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കുക. നീ ഞങ്ങളുടെ ആത്മാവിലേക്ക് ഇന്ന് പുതുതായി എഴുന്നള്ളുക. നിനക്ക് പ്രതികൂലമായ സകല മോഹങ്ങളും അടക്കി എന്നെ കീഴ്പ്പെടുത്തുക. എന്റെ സകല ശക്തികളും നിന്റെ തിരുവിഷ്ടത്തിനെ അധീനപ്പെടുത്തിക്കൊള്ളുക. ലോകം ഇന്ന് എന്റെ മേൽ ഭരിക്കാൻ സംഗതിയാകരുത്. ഇന്ന് ലോകത്തിൽ ഞാൻ പാർക്കുന്നുവെങ്കിലും ലോകത്തെ ജയിച്ചുകൊണ്ട് അതേ ലൗകിക കാര്യങ്ങൾ നിന്റെ തിരുവിഷ്ടത്തിന് പൂർണ്ണമായി അടിമപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ നിന്നെ ശക്തിപ്പെടുത്തണമേ. എന്റെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് എന്നെ ഉയർത്തിക്കൊള്ളണമേ. എന്റെ നിന്റെ അടുക്കൽ നിന്ന് വിശ്വാസത്തിൽ ജീവിപ്പാൻ അടിയനെ ശക്തിപ്പെടുത്തണമേ. അദൃശ്യനായ നിന്നെ നോക്കിക്കൊണ്ടും കണ്ടുകൊണ്ടും ഇത് ജീവിപ്പാൻ എന്റെ വിശ്വാസങ്ങൾ തുറക്കണമേ. ദൈവമേ, എന്റെ സകല ആവശ്യങ്ങളും ഇന്ന് കരുതിക്കൊള്ളണമേ. മനഃപൂർവമായ സ്തോത്രം ഇന്ന് ഞാൻ നിനക്ക് തന്നുകൊള്ളുന്നു. എന്റെ സ്തോത്രവും അപേക്ഷയും കൈക്കൊണ്ട് ഉത്തമ യാചനകൾക്ക് ഉത്തരമറിയണമേ.
ദൈവത്തിന്റെ ധനതിരുനാമഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. പന്നിയ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ അനുഗ്രഹീതമായ ഒരു ദിനം കൂടെ ദൈവം നമുക്ക് ദാനം നൽകി. വളരെ ഭക്തിയോടും തികഞ്ഞ ദൈവാശ്രയബോധത്തോടും ഈ ശുശ്രൂഷയിലായിരുന്നു കൊണ്ട് അനുദിനം നമ്മെ നയിക്കുന്ന തമ്പുരാനെ നന്ദി നിർഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കാം. അതോടൊപ്പം തന്നെ നാളത്തെ നന്മയുടെ സൗന്ദര്യം ദർശിക്കത്തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. നമുക്കറിയാമല്ലോ, ക്രിസ്മസ് കഴിഞ്ഞ് പുതിയ വത്സരത്തിലേക്ക് നമ്മൾ ചുവടുവെക്കുകയാണ്. പ്രാധാന്യമർഹിക്കുന്ന ദിനങ്ങളൊക്കെ തന്നെയാണ് ഈ ദിവസങ്ങൾ. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം December 27 നമുക്കറിയാം, നമ്മുടെ സഭയിലെ ഒരുപക്ഷെ ആദ്യത്തെ രക്തസാക്ഷികളായിട്ട് നമ്മൾ മറ്റു പലരെയൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ തന്നെയും ശിശുക്കളായി രക്തസാക്ഷികളായിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ദ മാർട്ടേഴ്സ് ഓഫ് ഇൻഫാൻസ് ചൈൽഡ് എന്ന് പറഞ്ഞു അവരുടെ ഓർമ്മയായിട്ട് നമ്മൾ കൊണ്ടാടുന്നു. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ദിവസമായിട്ടാണ് എന്നെ കാണുന്നത്. ഇതിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. ശിശുസഹദേവന്മാരുടെ നാമധേയത്തിൽ ദേവാലയങ്ങളുണ്ട്. അവരെ വിശുദ്ധരായിട്ട് കാണുന്നു. നിഷ്കളങ്കരായ ശിശുക്കൾ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട, ഒരുപക്ഷെ ചരിത്രത്തിലെ ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത ഏറ്റവും ക്രൂരതയുടെ കഥ പറയുന്ന ഒരു സംഭവത്തിന്റെ അനുസ്മരണം കൂടിയാണ് അത്തേ ദിവസം. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആ ശിശു സഹദേവന്മാരുടെ പ്രാർത്ഥന മധ്യസ്ഥതയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് നമ്മൾ ചൂടുവെക്കാനായിട്ട് പോകുന്നു. ഞാൻ പ്രത്യേകിച്ച് ആമുഖമൊന്നും തന്നെ പറയുന്നില്ല. കാരണം ഇന്ന് നാട്ടിൽ നിന്ന് ഒരു അച്ഛനാണ് പ്രസംഗിക്കാം എന്നേറ്റത്. പക്ഷെ എനിക്ക് ഇപ്പോൾ മെസ്സേജ് കിട്ടി അച്ഛനെ ജോയിൻ ചെയ്യാനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടിന്ന് മറ്റാരും ഇല്ലാത്തത് കൊണ്ട് എന്റെ മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും ഒരു ഭാഗം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഹ്യൂസ്റ്റണില് വൈദികരും അഭിനന്ദന മനസ്സും ഒക്കെ ഒരുപാട് തിരക്കിലാണ്. പക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കാം, ഈ സെന്റ് തോമസ് കത്തീഡ്രലിലെ ഒരംഗമായിരുന്ന ഒരു തോമസ് അച്ഛൻ, അച്ഛന്റെ സഹധർമ്മിണി കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ഇന്ന് ദേവാലയത്തിൽ അതിന്റെ ഫ്യൂണറൽ സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഞാൻ അവിടെ നിന്ന് മാറി മറ്റൊരു മുറിയിലേക്ക് വന്ന് ഈ ശുശ്രൂഷ നടത്തിയിരുന്നത്. അഭിനന്ദ തിരുമനസ്സുകൊണ്ടും ഹ്യൂസ്റ്റണിലെ മറ്റ് വൈദികരൊക്കെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരും തിരക്കിലാണ്. അതുകൊണ്ട് തിരുമേനിക്ക് ഇന്ന് അത് ജോയിൻ ചെയ്യാൻ തക്കവണ്ണം സാധിച്ചിട്ടില്ല. എങ്കിലും തിരുമേനി എന്നോട് പ്രത്യേകം പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ആശംസകളൊക്കെ അറിയിക്കണം എന്ന് കൽപ്പിച്ചതിന്റെ പേരിൽ പ്രത്യേകമായിട്ട് തിരുമേനിയുടെ സ്നേഹവും പ്രാർത്ഥനയും ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് അറിയിക്കുന്നു. ഇന്ന് മറ്റാരും പ്രസംഗിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ നമ്മള് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ചെറിയ ഗീതം, സാധാരണ നമ്മൾ പാടാറുള്ള അനുതാപത്തിന്റെ ഏതാനും ഈരടികള് ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷം നമുക്ക് തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കാം. എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടടവേ എന്നുള്ള ഗീതം ദൈവഭാ സമർപ്പിക്കാം.
എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ, നിന്റെ കാലെ മറച്ചു പരി എന്നെ കാക്കണമേ, ഒളിവായി നോക്കിടാതന്റെ കണ്ണുകളെ നീ കാക്കണമേ, അഞ്ജന കേൾക്കാടിയന്റെ കാതുകളെയും കാക്കണമേ, എന്നാദരങ്ങൾക്കെന്നും നീ കാത്തതായും നിൽക്കണമേ, എന്നുള്ളിൽ ദോഷം ചെയ്യുവാൻ ഉള്ള വിചാരമുദിക്കരുതേ, സ്വർഗസ്ഥ പിതാവേ എന്നിൽ മനസ്സശുദ്ധി വരുത്തണമേ, ദൈവസുദാമീ എന്നാത്മാ നിന്നു വിശുദ്ധി വരുത്തണമേ.
ത്രിയേക ദൈവത്തിന്റെ സന്നിധി നാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ വാത്സല്യമുള്ള വിശ്വാസികളുടെ സമൂഹമേ, വീണ്ടും അല്പസമയം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മാത്രപ്പെടുത്താം. ഓരോ നിമിഷവും ആ ദൈവകൃപയുടെ കരുണ കണ്ടെത്തുവാൻ തക്കവണ്ണം, മഹത്വം ദർശിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശവും ഹൃദയത്തിന് ചൈതന്യവും നിറവും ലഭിക്കണമെന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഒരു വർഷം കൂടെ നമ്മൾ ആരോഗ്യത്തോടിരുന്ന് മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും നമ്മുടെ കർത്താവിന്റെ ജനനപ്പെരുന്നാളിനെ ഏറ്റവും ആഘോഷമായി ആനന്ദമായി പ്രാർത്ഥനാപൂർവ്വം വരവേൽക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. തുടർന്നും ആ ദൈവകൃപയെ കണ്ടെത്തത്തക്കവണ്ണം നമുക്ക് സ്തുതിക്കാം. ഈ ലോകത്തിൽ ജീവിക്കാൻ അനുവദിക്കുന്ന നിമിഷം വരെയും അവസാന ശ്വാസം വരെയും ആ മഹത്വത്തെ ദർശിക്കുവാനും ആ മഹത്വത്തെ ഘോഷിക്കുവാനും ഒക്കെ നമ്മുടെ അധരങ്ങൾക്ക് ശക്തിയും ഹൃദയങ്ങൾക്ക് വിശുദ്ധിയും നൽകണമെന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. മാലാഖമാരെ പോലെ നിർമ്മല ഗാനങ്ങൾ ഏറ്റുപടയുവാനും ആട്ടടനെ പോലെ നിഷ്കളങ്കരായി ദൈവത്തെ വന്ദിക്കാനുമുള്ള ഹൃദയം ദൈവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്ന് ഓരോ നിമിഷവും പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. പുതിയ വർഷം അനുഗ്രഹമായി തീരുവാൻ, ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം ഭൗതികമായ നേട്ടങ്ങൾ എന്നതിനേക്കാൾ ഉപരിയായി കുറെ കൂടെ ആത്മീയമായി വളരെ തക്കവണ്ണമുള്ള സാധ്യതയായി പരിലസിക്കുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ വളരെ പെട്ടെന്നാണ് ഇന്ന് പ്രസംഗിക്കാം എന്ന് പറഞ്ഞ വൈദികന് ജോയിൻ ചെയ്യാൻ തക്കവണ്ണം സാധിക്കാതെ പോയത്. അതുകൊണ്ട് തന്നെ ഒരു യാതൊരു പ്രിപ്പറേഷനും എന്റെ മനസ്സിലില്ല. കഴിഞ്ഞ ദിവസം ക്രിസ്മസിന്റെ ശുശ്രൂഷ നടന്ന സമയത്ത് എന്റെ മനസ്സിൽ വന്ന ആ ചിന്ത ഒരു പുനരാവർത്തനത്തിന് വിധേയമാക്കുന്നു മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ട ഐസക് വിപ്രകാശത്തിന്റെ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛനും എന്നോട് ചേർത്ത് അതാഡ് ചെയ്യും. അതുകൊണ്ട് ചെറിയൊരു ചിന്ത മാത്രം നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കോട് ഉപസമരിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഈ ദിനങ്ങളിലൊക്കെ നമ്മുടെ കർത്താവിന്റെ ജനനപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട ആശയങ്ങളും വിചാരങ്ങളും ഒക്കെ ആയതുകൊണ്ട് അതിൽ നിന്ന് തന്നെയുള്ള ഒരു ഭാഗം നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ പ്രത്യാശ വെക്കുകയാണ്. അതിനായിട്ട് ഞാൻ എന്റെ മനസ്സിൽ വന്നത് മത്താട സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം. ഹെറോദാവ് രാജാവിന്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദമ്മ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങൾ അവനെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് ഇത് കേട്ടിട്ട് അവനും യെരുശലേമിലൊക്കെയും ഭ്രമിച്ച് ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി, ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയിപ്പാനുള്ളവൻ തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ ഹെറോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ, കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്നെന്നെ അറിയിപ്പിനെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് യേശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും ഊരും കാഴ്ചവെച്ചു. ഹേറോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസഫിന് പ്രത്യക്ഷനായി. ഈ ഭാഗം നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാളെ ബന്ധപ്പെട്ട എല്ലാ ആഴ്ചകളിലും ഈ വായനകളൊക്കെ നമ്മൾ സ്പർശിക്കാറുണ്ട്. ഈ വായനകളിലെ ആശയവുമായി ബന്ധപ്പെട്ട് നിരന്തരം അനേക ചിന്തകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഞാൻ ഈ വേദഭാഗത്തെ ഒരു കാര്യം മാത്രം നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുകയാണ്. ഇന്നത്തെ 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വേദഭാഗത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സംഗതി നക്ഷത്രമാണ്, ദ സ്റ്റാർസ്. നമുക്കറിയാം നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാളിന്റെ കാലഘട്ടങ്ങൾ അടുക്കുമ്പോൾ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു സംഗതി നക്ഷത്രങ്ങളാണ്, സ്റ്റാറുകളാണ്. ഇവിടെ അധികമൊന്നും പേപ്പറിന്റെ നക്ഷത്രങ്ങൾ അധികം കണ്ടിട്ടില്ലെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ നമുക്കറിയാം ഒരുപാട് ഈ പേപ്പർ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നത് എല്ലാ വീടുകളിലും 5, 6, 10 ഒക്കെ ഞാനും എന്റെ വീടിന്റെ മുകളിൽ ഒരു നക്ഷത്രം തൂക്കിയിട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ നക്ഷത്രം തൂക്കിയിടുമ്പോൾ അത് മാത്രമൊന്നുമല്ല, ഈ ക്രിസ്മസിന്റെ ദിനങ്ങളിൽ ഈ കടകളിലൊക്കെ ഈ നക്ഷത്രം കാണുമ്പോഴേ മനസ്സിന് എന്തോ ഒരു സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. അത് ക്രിസ്മസ് അടുത്തു, നമ്മുടെ കർത്താവിന്റെ ജനപ്പെരുന്നാൾ വരുന്നു, അതിന്റെയൊക്കെ ഒരു അടയാളമാണല്ലോ. ആ ഒരു ക്രിസ്തുവിന്റെ ജനന പെരുന്നാൾ അല്ലെങ്കിൽ ആ ക്രിസ്മസ് അടുത്ത് വരുന്ന അതിന്റെ ഒരു ഉല്ലാസമാണ്. അതിപ്പോ ഈ നക്ഷത്രം കണ്ട് നക്ഷത്രങ്ങൾ വിപണിയിൽ കണ്ടു തുടങ്ങുമ്പോഴേ മനസ്സിന് തന്നെ ഒരു സന്തോഷമാണ്. ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ 3 ജ്ഞാനികൾ അല്ലെങ്കിൽ ഇവർ വിദ്വാൻമാര്, ഇവര് ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ നക്ഷത്രങ്ങളാണ്. ഈ ആർട്ടിഫിഷ്യൽ നക്ഷത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇത്ര സന്തോഷം ഉണ്ടാവുമെങ്കിൽ അവര് കിഴക്ക് ഒറിജിനൽ സ്റ്റാർസ് കാണുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് വാക്യാതീതമാണ്. അവരിങ്ങനെ പൊടല ആഠ്യത്വത്തിൽ വളരെ വിജ്ഞാനത്തിന് ജീവിച്ചിരുന്ന മനുഷ്യരാണ്. അവരിങ്ങനെ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ഒരു നക്ഷത്രം കാണുക. വാസ്തവത്തിൽ ക്രിസ്തുവിനോടൊപ്പം പിറന്ന ഒരു വസ്തുവായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു സംഗതിയായിട്ട് വേണം നമുക്ക് ഈ നക്ഷത്രത്തെ കാണാനായിട്ട്. നമുക്ക് ഇതിനകത്ത് പറയുന്നില്ല ഈ നക്ഷത്രം നേരത്തെ ഉണ്ടായിരുന്നത് അത് അപ്പൊ കണ്ടതാണോ അതോ അപ്പോൾ ഉദിച്ച നക്ഷത്രമാണോ. എന്റെ ഒരു വിചാരം അതൊരു പുതിയ നക്ഷത്രമാണ്. കാരണം ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഈ നക്ഷത്രങ്ങളെയൊക്കെ സൃഷ്ടിച്ചവൻ, ഈ ആകാശത്തെ മുഴുവൻ രൂപപ്പെടുത്തിയെടുത്തവൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവനോടൊപ്പം ഒരടയാളമായി ഒരു നക്ഷത്രത്തെ സ്ഥാപിക്കുക എന്ന് പറയുന്നത് ദുർഗ്രഹമായ കാര്യമൊന്നുമല്ല, തീർച്ചയായിട്ടും അത് സാധിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പം ക്രിസ്തുവിനൊപ്പം പിറന്ന ഒരു സംഗതി തന്നെയാണ് ഈ നക്ഷത്രം. ഈ നക്ഷത്രം ഈ ജ്ഞാനികൾക്ക് നൽകുന്ന ഒരുപാട് അറിവുകളുണ്ട്. ഒരുപക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒന്ന്, ഈ ജ്ഞാനികള് ഉയരങ്ങളിലേക്ക് നോക്കുവാനും ഈ നക്ഷത്രങ്ങളെ ഒന്ന് വിലയിരുത്താനും അവർ കാണിച്ച നിമിഷങ്ങളാണ്. അവരുടെ ജീവിതത്തെ ഒരുപാട് ഈ നക്ഷത്രം സ്വാധീനിച്ചു എന്നുള്ളതാണ് സത്യം. ഈ നക്ഷത്രം അവരുടെ ജീവിതത്തെ ഒരുപാട്, നമുക്കറിയാം ഈ വേദഭാഗം മുഴുവൻ നമ്മൾ കാണുന്നത് ഈ നക്ഷത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ്. നക്ഷത്രം കണ്ട ആ നിമിഷം മുതല് ക്രിസ്തുവിനെ കണ്ടെത്തുന്ന നിമിഷം വരെയും ഉള്ള ഒരു കഥയാണ്. അതുകൊണ്ട് ഈ സ്റ്റാർ എന്ന് പറയുന്ന സംഗതി നമുക്ക് മാറ്റി നിർത്താൻ ഒക്കത്തില്ല. അപ്പൊ നമ്മുടെ വീടുകളിലും ഈ നക്ഷത്രം സ്ഥാപിക്കുമ്പോൾ അതിന് പിന്നെ വലിയൊരു അടയാളമുണ്ട്. ഒരുപക്ഷെ നമ്മൾ സ്ഥാപിക്കുന്ന എത്ര ആളുകള് അതിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കി എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. അതൊന്ന് മനസ്സിലാക്കാനൂടാ ഞാൻ ഈ വേദഭാഗം നിങ്ങളുടെ മനസ്സിൽ വെക്കുന്നത്. അപ്പൊ ഈ നക്ഷത്രം ഇത് കണ്ട ഉടനെ ഇവരുടെ മനസ്സിലുണ്ടായിട്ടുള്ളത്, നമുക്കറിയാം ഈ വിദ്വാൻമാർ ചെയ്യുന്നത് ഈ നക്ഷത്രം കണ്ട ഉടനെ അവരുടെ കയ്യിലുള്ള വസ്തുവകളൊക്കെ വിറ്റ് അവർ 3 വിലയേറിയ സാധനങ്ങൾ വാങ്ങിച്ചു. 2-ാമത്തെ ഭാഗം കാണുന്നുണ്ട്, നക്ഷത്ര കിഴക്ക് കണ്ട് ഞങ്ങൾ അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു. അപ്പൊ ഈ ആശയങ്ങളൊക്കെ ഇവർക്ക് എവിടെ നിന്നാണ് ഈ തിരിച്ചറിവുകൾ ഉണ്ടായത്? തീർച്ചയായിട്ടും ഈ നക്ഷത്രം ദർശിച്ച ഉടനെ അവരുടെ മനസ്സിൽ ഈ നക്ഷത്രം അവർക്ക് നൽകിയ ചില ഉണർവുകളാണ്, ചില അറിവുകളാണ് ഇവരിൽ പിന്നീട് വരുന്ന മാറ്റങ്ങളൊക്കെ. അവരിലുണ്ടാ ഒന്നാമതായിട്ടുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ നക്ഷത്രത്തെ കണ്ടപ്പോൾ യേശുവിനെ ചെന്ന് കാണണം എന്നുള്ള ആഗ്രഹം അവരുടെ ഉള്ളിൽ ഉദിച്ചതുള്ളൂ. അവിടെ പറയുന്നുണ്ട്, ഈ നക്ഷത്രം കണ്ട നിമിഷം മുതൽ അവനെ നമസ്കരിക്കണം എന്നൊരു ആഗ്രഹം അവന്റെ ഉള്ളിലുണ്ടായി. അപ്പൊ ഓരോ നക്ഷത്രങ്ങളും ഒരു അടയാളങ്ങളാണ്. ഈ അടയാളങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് ഐ വാണ്ട് ടു സീ ജീസസ്, ഐ വാണ്ട് ടു വർഷിപ്പ് ഹിം. ആ ഒരു ചിന്തയാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. ഒന്ന് നോക്കണം, ക്രിസ്തുവിനൊപ്പം പിറന്ന ഈ ഉയരങ്ങളിലെ നക്ഷത്രങ്ങൾ, ആ നക്ഷത്ര ഉയരങ്ങളിലേക്ക് നോക്കിയപ്പോൾ ആ നക്ഷത്രങ്ങളെ കണ്ട ശിഷ്യന്മാർ വിദ്വാൻമാർക്ക് ഉണ്ടായ ഒന്നാമത്തെ ബോധ്യം എന്ന് പറയുന്നത് അവർക്ക് യേശുവിനെ നമസ്കരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ഈ നക്ഷത്രങ്ങൾ, നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ, അതിൽ നിന്ന് നമുക്കുണ്ടാകേണ്ടത് ഏറ്റവും വലിയ രൂപം എന്ന് പറയുന്നത് എന്റെ യേശുവിനെ നമസ്കരിക്കണം, എന്റെ യേശുവിനെ ആരാധിക്കണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഈ ആളുകൾ ഉണ്ടായ ഈ നക്ഷത്രം കണ്ടപ്പോൾ അവർക്ക് നൽകിയ ബോധ്യം, അല്ലെങ്കിൽ നക്ഷത്രം അവർക്ക് നൽകിയ ബോധ്യം എന്ന് പറയുന്നത് അവരുടെ വസ്തുവകകളെ വിറ്റുകൊണ്ട്, ആ വസ്തുവകകൾ വിറ്റുകിട്ടുന്ന വസ്തു കൊണ്ട് ദൈവം പാകെ കാഴ്ചകൾ അർപ്പിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. വാസ്തവത്തിൽ ഈ ഈ മൂന്ന് വിജ്ഞാനികൾ എന്ന് പറയുന്നത് അവർ ദേ ആർ ദ കിങ്സ്, അവർ രാജാക്കന്മാരാണ്. രാജാക്കന്മാരെന്ന് പറഞ്ഞ നിങ്ങൾക്കറിയാലോ എല്ലാ അധികാരങ്ങളും ഉള്ള മനുഷ്യരായിട്ടാണ് അവർ പറയുന്നത്. അവർ വിജ്ഞാനികളും രാജാക്കന്മാരുമാന്ന് പറയുന്നത്. അപ്പൊ എല്ലാ അധികാരങ്ങളും അറിവുകളും എല്ലാം പടവും ഒക്കെ ഉള്ള ആളാണ്. പക്ഷെ ഇവരിത്രേ ഉയർന്ന സ്ഥാനികളായിട്ടും അവർക്ക് നല്ലൊരു ബോധ്യമായി ഞങ്ങളെക്കാളിലും അധികാരമുള്ള, ഞങ്ങളൊക്കെ ഒരു ചെറിയ പട്ടണത്തിന്റെ അധിപനാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിവുള്ള അധിപനാണ് ഈ ലോകത്തിലേക്ക് ജാതം ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം അവരിലുണ്ടായി. അതുകൊണ്ട് അവർ ഈ കാഴ്ചകളായിട്ട് വരുമ്പോൾ ആ കാഴ്ചകളെക്കാൾ ഉപരിയായി അവരുടെ ജീവിതത്തിൽ ഒരു സ്വയം സമർപ്പണത്തിന്റെ പ്രതിഫലനമാണ് നമ്മളിൽ കാണുന്നത്. ആ ഒരു തിരിച്ചറിവ് അവർക്ക് നൽകിയത് ഈ നക്ഷത്രം കണ്ടുമ്പോൾ ആ നക്ഷത്രത്തെ കണ്ട് അവരുടെ ഹൃദയത്തിൽ രൂപപ്പെട്ട ആ ഒരു വലിയ ആത്മീക ബോധ്യമാണ്. അപ്പം ഇതുപോലെയുള്ള ചില അടയാളങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയൊരു ആത്മീയ ബോധം, നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിനെ ആരാധിക്കുക എന്നുള്ളതുപോലെ തന്നെ അവന് കാഴ്ചകൾ അർപ്പിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഇവിടെ കാണുന്ന ഒരു സംഗീതം പറഞ്ഞത് അവന് കാഴ്ചകൾ അർപ്പിക്കുക എന്ന് പറയുന്നത് വെറുതെ പോവുകയല്ല. അവരെന്താ ചെയ്തത്? അവര് വളരെ വിദൂരമായി ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് യഹൂദയിലെ ബേത്ലഹേമിലേക്ക് അവർ ചെന്നെടുക്കുക ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ കാഴ്ചകളെ കണ്ട്, ഈ കാഴ്ചകളെ സമർപ്പിച്ച് ഈ അവരെ നമസ്കരിക്കുന്നതിന് പിന്നിൽ അവരനുഭവിക്കുന്ന ഒരു ത്യാഗമുണ്ട്. ആ ത്യാഗം എന്ന് പറഞ്ഞുള്ള പ്രധാനപ്പെട്ട സംഗതികളാണ്. അവർക്ക് ആ ത്യാഗം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാൻ രൂപപ്പെട്ടതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു മനോഭാവത്തിന്റെ ആഴം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ ഇതൊക്കെ നമ്മൾ നമസ്കരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മൾ കാഴ്ചകൾ സമർപ്പിക്കാം. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമുക്ക് ക്രിസ്തുവിന് വേണ്ടി നമുക്കൊരു ത്യാഗം ഏറ്റെടുക്കാനുള്ളൊരു ഒരു താല്പര്യം നമുക്കില്ലെന്നുള്ളതാണ് ഇന്നത്തെ സൊസൈറ്റിയുടെ പ്രശ്നം ഇല്ലേ? നമുക്കൊരു ത്യാഗം ഏറ്റെടുക്കാനായിട്ട് കഴിയുന്നില്ല. നമുക്കറിയാം, നമ്മൾ ഈ പണ്ട് കാലത്തൊക്കെ നമ്മുടെ പണ്ട് കാലത്തിൽ എപ്പോഴും നാട്ടിലൊക്കെ ഈ ക്രിസ്മസിന്റെ സർവീസ് നടക്കുന്നത് 4 മണിക്കും 2 മണിക്കും ഒക്കെയാണ് അല്ലേ? എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാക്കന്മാർ അത് ക്രമീകരിച്ചതിന് പിന്നിൽ ഒരുപാട് ഉദ്ദേശമുണ്ട്, ഒത്തിരി ഉദ്ദേശമുണ്ട്. ഒരിക്കലും നാട്ടിലുള്ള ആളുകളെക്കാളിലും ഇച്ചിരൂട് ഈ ശുശ്രൂഷയ്ക്ക് വെളുപ്പനെ വരാൻ സൗകര്യം നമുക്കാണ്. കാരണം നമ്മുടെ വീടുകളിൽ കാറുകളുണ്ട്, വാഹനങ്ങളുണ്ട്, എത്ര ദൂരെയാണെങ്കിലും വരാൻ നമുക്ക് യാതൊരു പ്രയാസവും ഇല്ല. പക്ഷെ എങ്കിൽ തന്നെയും ഇന്ന് പലരും പറയുന്നത് ഓ 7 മണിക്ക് പിന്നെ വെച്ചാൽ മതി സർവീസ്, ഇത്ര ദൂരെ വരുന്നത് എങ്ങനെ, ഇത്ര വെളുപ്പനെ വരുന്നത് എങ്ങനെ, നമുക്ക് ഒത്തിരി അസൗകര്യങ്ങളാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്ക് സൗകര്യങ്ങൾ കൂടി വന്നപ്പോഴത്തേക്ക് നമുക്ക് അസൗകര്യങ്ങൾ കൂടി വന്നു അല്ലേ? അതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ത്യാഗപൂർണമായുള്ളൊരു സമർപ്പണം ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ത്യാഗമുള്ള ജീവിതമാണ്. ആ ഒരു ത്യാഗം ഏറ്റെടുക്കാതെ ഒരിക്കലും ക്രിസ്തീയ ജീവിതം പൂർണ്ണമാവത്തില്ല, തീർച്ചയായിട്ടും അത് അപൂർണമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയായത്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, ക്രിസ്തുവിന്റെ വഴികളെ അനുസ്ഥാനം ചെയ്യുന്ന മക്കളാണെങ്കിൽ, ആ ത്യാഗപൂർവമായ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പൊ ഈ ത്യാഗപൂർവമായ ഒരു ജീവിതം നമ്മൾ നടത്തേണ്ടത് ഏറ്റവും അനിവാര്യമാണെന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു പോകുന്നത്. അപ്പം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് അവര് അതിനുവേണ്ടി അവര് ത്യാഗം സഹിച്ചു എന്നുള്ളതാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞു, അവര് കിഴക്ക് കണ്ട നക്ഷത്രം കണ്ട് അവർ നമസ്കരിക്കാനായിട്ട് വന്നു. രണ്ടാമതായിട്ട് നമസ്കരിക്കാനായിട്ട് വെറുതെ നമസ്കരിക്കാനല്ല, അവർ ഏറ്റവും വിലയേറിയ സംഗതികൾ കാഴ്ചകളായിട്ട് അർപ്പിക്കാനായിട്ട് വന്നു. മൂന്നാമതായിട്ട് ഈ കാഴ്ചകളെ ക്രിസ്തുവിന് സമർപ്പിക്കുവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റെടുത്ത ത്യാഗോത്മകമായ അനുഭവം എന്ന് പറയുന്നത് ഇതൊക്കെ വളരെ പ്രാധാന്യം നൽകിയിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവർക്ക് പറ്റിയ ചെറിയ ഒരു അബദ്ധമുണ്ട്. അബദ്ധം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവര് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഒരു പാഠം കൂടാണ്. അവര് നക്ഷത്രം അവർക്കൊരു പുതിയ ഉണർവ് നൽകി. ആ ഉണർവിൽ നിന്നാണ് ഈ ഈ എല്ലാ ഭാവം അവനെ നമസ്കരിക്കാനുള്ള ആശയം അവർക്ക് തോന്നിയത്, കാഴ്ച സമർപ്പിക്കാനുള്ള ആശയം അവർക്ക് തോന്നിയത്, ക്രിസ്തുവിനെ ത്യാഗോത്മക മനോഭാവത്തോടുകൂടി പിൻപാറ്റാനുള്ള ആഗ്രഹവും അവരുടെ മനസ്സിലുദിച്ചത്. എന്നാൽ ഈ സംഗതികൾ കൊണ്ടൊക്കെ അവർ വന്ന് ക്രിസ്തുവിനെ അന്വേഷിച്ച് അവർ പോകുമ്പോൾ അവർ വിട്ടുകളഞ്ഞൊരു സംഗതിയുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നക്ഷത്രത്തെ. പിന്നീട് അവർ കുറെ നമ്മൾ നോക്കുമ്പോൾ ഈ നക്ഷത്രത്തെ പറ്റി അവർ പറയുന്നുണ്ടെങ്കിലും ഈ നക്ഷത്രത്തിന്റെ സഹായമില്ലാതെ അവര് ഈ കാഴ്ചകളെ കൊണ്ട് യാത്ര ചെയ്യുക. ഒരുപക്ഷെ അങ്ങനെ അവർ യാത്ര ചെയ്തത് അവരെത്തിച്ചേർന്ന് എവിടെയാണെന്നറിയാമോ? അവരെത്തിച്ചേർന്നത് ഹേരോദാവിന്റെ കൊട്ടാരത്തിലാണ്. പക്ഷെ അവിടെ അവര് അത് അവരുടെ അത് അതുവരെയുള്ള ഓർമ്മകൾ അറിവുകൾ നക്ഷത്രം നൽകുന്നതാണെങ്കിൽ, ഹേരോദാവിന്റെ കൊട്ടാരം തേടി ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള അവരുടെ ശ്രമം അവരുടെ ബുദ്ധിയിൽ ആശ്രയിച്ച ഒരു ഒരു ചിന്തയാണ്. ഒരുപക്ഷെ അവർ രാജാക്കന്മാരായതുകൊണ്ട് അവർ ഗ്രഹിച്ചു കാണും ഒരു വലിയ രാജാവ് പറക്കുന്നുണ്ടെങ്കിൽ അവൻ കൊട്ടാരത്തിലായിരിക്കും ഇരിക്കുന്നത് എന്ന്. അത് അവരുടെ ഒരു അവരുടെ ഒരു ഉയരത്തിലെ ജ്ഞാനം എന്നുള്ളതിനേക്കാൾ ഉപരിയായ ഒരു ഭൗതികമായ ഒരു ബോധ്യത്തിലേക്ക്, ലോജിക്കൽ തോട്ടിലേക്ക് അവർ പോകുന്നത്. ആ ലോജിക്കൽ തോട്ടിൽ ആശ്രയിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്തപ്പോൾ അവർ ചെന്നത് ഹേരോദാവിന്റെ കൊട്ടാരത്തിലാണ്. ഹേരോദാവിന്റെ കൊട്ടാരം എന്ന് പറഞ്ഞാൽ യേശുവിനെ ഇല്ലാതാക്കുന്ന, ക്രിസ്തുവിനെ ഈ ലോകത്തിൽ നിന്ന് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ക്രൂരതയുടെ ഏറ്റവും വലിയ പര്യായമായ മനുഷ്യന്റെ അടുക്കിലേക്കാണ് അവർ ചെന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ നൽകുന്ന ഒരു വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ തിരിച്ചറിവൊക്കെ ഉണ്ടായിട്ടും അവർക്ക് അവരെ ഈ ബോധ്യത്തിലേക്ക് നയിച്ച നക്ഷത്രത്തെ ഒരു നിമിഷം അവർ വിസ്മരിച്ചതുകൊണ്ട് അവർ ചെന്ന് പെട്ടത് വലിയൊരു അബദ്ധത്തിലേക്കാണ്. കാരണം യേശുവിനെ തന്നെ, സത്യത്തെ തന്നെ ഇല്ലാതാണ് ആഗ്രഹിക്കുന്ന. വേണമെങ്കിൽ നമുക്കൊരു പിശാചിന്റെ പ്രതീകം എന്ന് പറയാം. ഹേരോദാവ് ഒരു പിശാചിന്റെ പ്രതീകമായ ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് അവർ ചെന്നുപെടുത്തു എന്നുള്ളതാണ്. ഇത് നമുക്ക് നൽകുന്ന വലിയൊരു ബോധ്യമായത്. പക്ഷേ അവര് ഈ പിശാചിന്റെ അടയാളമായിട്ട് ചെന്ന് അവിടെ ക്രിസ്തു ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവര് എന്തെന്നറിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവര് കൈവിട്ട് കളഞ്ഞ നക്ഷത്രം ഉയരങ്ങളിൽ അവരെ തേടി നിൽക്കണ്ടെന്നുള്ളതാണ്. അവർ കൈവിട്ട നക്ഷത്രം ഉയരങ്ങളിൽ അവരെ തേടി കാത്തു നിൽക്കുക എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വിഷയമാണ് അല്ലേ. അവരീ നക്ഷത്രത്തെ കൈവിട്ടിട്ടും ഈ നക്ഷത്രം അവരെ കൈവിടാതെ ഏതെങ്കിലും ഒരു സമയത്ത് അവരെന്നിലേക്ക് നോക്കും എന്നുള്ള ഒരു ചിന്തയോട് ഉയരങ്ങളിൽ ഇങ്ങനെ കാത്തു നിൽക്കുക. അവർ വീണ്ടും നോക്കുമ്പോൾ ഇവിടെ അന്നരമാണ് അവർ പറയുന്നത്, നക്ഷത്രത്തെ കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. അപ്പൊ ഇവിടെ പറയുന്നത് ദ സ്റ്റാർ ഇസ് ദ നാവിഗേറ്റർ ഇൻ ദ ലൈഫ്. അവരുടെ ജീവിതത്തിന്റെ വലിയൊരു വഴികാട്ടിയായിട്ട് ഈ നക്ഷത്രം, പിന്നീട് ഈ നക്ഷത്രം നോക്കി ഈ നക്ഷത്രത്തെ അനുസ്ഥാനം ചെയ്തു വന്നതുകൊണ്ട് അവർക്ക് ഒരിക്കലും വഴി തെറ്റിയില്ല. നമ്മളോട് വായിക്കുന്നുണ്ട് ആ നക്ഷത്രം ക്രിസ്തു വസിക്കുന്ന ഇടത്തോളം അവിടെ എത്തി എന്നാണ് പറയുന്നത്. ക്രിസ്തു വസിക്കുന്ന ആ സ്ഥലത്തെത്തിയപ്പോൾ ഈ നക്ഷത്രം അവിടെ അവരെ കാണിച്ചു കൊടുത്തു, ഇവിടെയാണ് ക്രിസ്തു ജനിച്ചത്. അതുവരെ അവരുടെ കണ്ണ് മുഴുവൻ ഈ നക്ഷത്രത്തെ നോക്കി അവർ യാത്ര ചെയ്യുന്നുള്ളതാണ്. ആ നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്തപ്പോൾ ക്രിസ്തു നിൽക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് അവരെത്തിച്ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതവും അതിശയം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയൊരു അടയാളമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സാധ്യതയാണ് ഈ നക്ഷത്രം എന്ന് പറയുന്നത്. ഞാൻ ഈ നക്ഷത്രത്തെ നക്ഷത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നക്ഷത്രത്തിന് ഞാൻ കൊടുക്കുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ഇന്നത്തെ പരിശുദ്ധ സഭയാണ്. വാസ്തവത്തിൽ പരിശുദ്ധ സഭയാണ് ഈ നക്ഷത്രം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. കാരണം എന്നിലും നിങ്ങളിലും ക്രിസ്തു ആരാണെന്നും ക്രിസ്തുവിനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്നും ക്രിസ്തുവിന് എങ്ങനെയാണ് കാഴ്ചകൾ സമർപ്പിക്കേണ്ടതെന്നും ക്രിസ്തുവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്നുള്ള വഴികളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതല്ല ഈ സഭയാകുന്ന നക്ഷത്രമാണ്. പക്ഷെ നമ്മളൊരു പ്രശ്നം എന്നറിയാമോ, ഇതൊക്കെ നമുക്ക് നൽകും. ക്രിസ്തുവിനെ പറ്റിയുള്ള ഓർമ്മകൾ നമുക്ക് നൽകും, ക്രിസ്തുവിനെ ആരാധിക്കാനുള്ള വഴികൾ നമുക്ക് നൽകും, എങ്ങനെ ആരാധിക്കണം എന്നുള്ള ഇതൊക്കെ നമുക്ക് ഈ അറിവുകളൊക്കെ നൽകും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ എന്തൊക്കെയോ ഒന്നായി തീരുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മൾ അറിയാതെ ഒരു വലിയവരായി വിശുദ്ധരായെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം നഷ്ടപ്പെടുത്തി കളയുന്നത് ഈ പരിശുദ്ധ സഭയും അതിന്റെ ശുശ്രൂഷകളുമാണ്. എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മൾ എത്ര വലിയ വിജ്ഞാനികളാണെങ്കിലും എത്ര വലിയ അറിവുള്ളവരാണെങ്കിലും എന്ന ഈ സഭയെയും അതിന്റെ പ്രാർത്ഥനാ ശൈലികളൊക്കെ നഷ്ടപ്പെടുത്തുമോ നമ്മൾ എത്തിച്ചേരുന്നത് വലിയ അപകടങ്ങളിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഹേരോദാവിന്റെ കൊട്ടാരത്തിലായിരിക്കും എത്തിച്ചേരുന്നത്. നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പല ആത്മീയരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം അവരിങ്ങനെ സമർപ്പണത്തോടുകൂടി ജീവിച്ച് നല്ലവരായിട്ടൊക്കെ ജീവിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരല്ലാതാകുന്ന ഒരു മഹത്വത്തിലേക്ക് എത്തിച്ചേരുമ്പോഴത്തേക്ക് അവര് ഈ സഭയെ മറന്നുകൊണ്ട് അവർ തന്നെ വലിയവരാകാനായിട്ട് ശ്രമിക്കും. അവർ തന്നെ വലിയവരാകാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർ ചെന്നെത്തുന്നത് ഒരു പിശാചിന്റെ കൂടിലാണെന്നുള്ളത് അവരൊരിക്കലും പിന്നീട് തിരിച്ചറിയാതെ പോകുന്നുള്ളത്. പക്ഷെ ഇവിടെ ഇവർ വിജ്ഞാനികള് അവർ നല്ല മനുഷ്യരാ, പക്ഷെ ചെറിയ ഒരു അബദ്ധം പറ്റി. പക്ഷേ നമുക്ക് കാണാം അവർ അബദ്ധം പറ്റിയിട്ടും അവർ തിരിച്ചു വരുന്നത് നോക്കി ഇങ്ങനെ നക്ഷത്രം ആകാശത്ത് നിൽക്കുന്നത് പോലെ പരിശുദ്ധ സഭ നമ്മൾ വരുന്നത് നോക്കി ഇങ്ങനെ നമ്മളെ കാത്തിരിക്കുക. എനിക്കറിയാം ഈ പല ആളുകളും ദേവാലയത്തിൽ വന്ന് പതിയെ പതിയെ അവരവരുടെ ലോകത്തിലേക്ക് മാറി പിൻപറ്റി പോകുമ്പോഴും ഏത് സമയത്തും അവരെയൊക്കെ സ്വീകരിക്കാനുള്ള ഒരു വലിയ ഹൃദയമുണ്ട് പരിശുദ്ധ സഭയ്ക്ക്. ഈ പരിശുദ്ധ സഭ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ധരിക്കരുത് അത് ബാബാ തിരുമേനിയോ അല്ലെങ്കിൽ നമ്മുടെ ഭദ്രാശ്രമം എത്ര പോലത്തെ കുറച്ച് തിരുമേനിമാരും അല്ലെ കുറച്ച് അച്ഛന്മാരും, അതൊന്നുമല്ല. അതൊക്കെ പരിശുദ്ധ സഭയിലെ ചെറിയ ചെറിയ എലമെന്റ്സാ. ചെറിയ ഞാൻ വലുതാണെന്ന് പറഞ്ഞില്ല, ചെറിയ ചെറിയ എലമെന്റ്സ് അതൊക്കെ. ഈ സഭ എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെ ചേരുന്നതാ, ഈ വിശ്വാസികൾ എല്ലാവരുടെ ചേരുന്നതാ പരിശുദ്ധ സഭ എന്ന് പറയുന്നത്. അല്ല കുറച്ചാളുകൾ മാത്രം, ചില സ്ഥാനികൾ മാത്രം ചേരുന്നുള്ളൂ, അത് കുറച്ചുപേരെ അതിൽ ചുമതലയിൽ ദൈവം തെരഞ്ഞെടുക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുടേതൊന്നും അല്ല സഭ എന്ന് പറയുന്നത്. സഭ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആത്മീയ കൂട്ടായ്മയാണ്. ഈ സഭയാണ് വാസ്തവത്തിൽ ക്രിസ്തുവിനെ ദർശിക്കുവാനും ക്രിസ്തുവിനെ എങ്ങനെ കാഴ്ചകൾ അർപ്പിക്കാനും ക്രിസ്തുവിന്റെ പാതയിൽ എങ്ങനെ നടന്നു പോകണം ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും. പക്ഷേ സ്വന്തമായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ പല മനുഷ്യരും നന്ദികേട് കാണിക്കുന്നത് പരിശുദ്ധ സഭയോടാണ്. ഓ സഭയിൽ നിന്നിട്ട് കാര്യമുണ്ടോ, ഈ സഭയിൽ എന്തോ പ്രത്യേകത, സഭ കുറച്ചു പേരുടേതല്ലേ, ഇങ്ങനെയൊക്കെയുള്ള പല വ്യാഖ്യാനങ്ങളൊക്കെ, അല്ലെങ്കിൽ മറ്റു പലയിടത്ത് ഇങ്ങനത്തെ എന്തോ ഒരു വ്യാഖ്യാനങ്ങളാണ്. വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പരിശുദ്ധ സഭ ഈ നമ്മളെ കാത്തിരിക്കുന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ പരിശുദ്ധ സഭ നമ്മളെ കാത്തിരിക്കുന്നത് നമ്മൾ ഈ ലോകം വിട്ടു പോയാലും വീണ്ടും പരിശുദ്ധ സഭ നമ്മളെ കൂട്ടിച്ചേർക്കും. അതുകൊണ്ടാണല്ലോ നമ്മള് സഭയില് ജീവനോടിരിക്കുന്നവർ മാത്രമൊന്നുമല്ല, വാങ്ങിപ്പോയവരെ ഈ സഭയുടെ ഭാഗമായി ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ സ്വന്തം മാതാപിതാ നമുക്കൊക്കെ ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളെ ഓർക്കാൻ ഒരു പരിധി ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ രണ്ട് തലമുറ മുമ്പിലുള്ളവരെയൊക്കെ ഓർക്കുമായിരിക്കും, അതിക്കുള്ള നമ്മൾ ഓർക്കണമെന്നില്ല. പക്ഷെ ഈ സഭ നിലനിൽക്കുന്നിടത്തോളം കാലം ഓരോ സമയത്തും പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഈവൻസിലൊക്കെ ഈ സഭയിൽ നിന്ന് വാങ്ങിപ്പോയ സകല പരേതരെയും പരിശുദ്ധ ത്രോണോസിൽ കുരിശു വരച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരൊക്കെ കൈവിട്ടാലും ഒരിക്കലും കൈവിടാത്ത ഒരു സത്യമുണ്ടെങ്കിൽ ഈ പരിശുദ്ധ സഭയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ സഭയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മളെ ഓർപ്പെടുത്തുകയാണ്. ഇവിടെ ക്രിസ്തു പിറന്നപ്പോൾ ഒരു നക്ഷത്രം പിറന്നിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം നമുക്കൊപ്പം പിറന്ന ഒരു സംഗതിയാണ് പരിശുദ്ധ സഭ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾ മാമോദിസ മുങ്ങി ആ സഭയുടെ ഭാഗമാകുമ്പോൾ ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ബോഡി, നമ്മുടെ ശരീരത്തിന്റെ മനസ്സിന്റെ ഒരു ഭാഗമാണ്. അതിനെ വിട്ട് നമ്മൾ പോവുക എന്ന് പറയുന്നത് ഒരിക്കലും അത് ശരിയല്ല. ആ സഭ നൽകുന്ന, കാരണം സഭ നൽകുന്ന ഇൻസ്ട്രക്ഷനും സഭ നൽകുന്ന ആത്മീക ജീവിത ശൈലിക്ക് മാത്രമേ ക്രിസ്തുവാകുന്ന സത്യത്തിൽ ക്രിസ്തുവാകുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മളെ ഒത്തുചേരാനായിട്ട് കഴിയത്തുള്ളൂ. അഥവാ നമ്മളെ ഏതെങ്കിലും അബദ്ധത്തിൽ വഴിയൊന്ന് പിഴച്ചു പോയാലും കാത്തു നിൽക്കുന്ന അപ്പനെ പോലെ ഈ പരിശുദ്ധ സഭയാകുന്ന അമ്മ നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട് നിൽക്കുക. അനുതാപത്തോടെ തിരിച്ചു വരുമ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അപ്പനാകുന്ന ക്രിസ്തുവിന്റെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ ഇങ്ങനെ ഉരുക്കിക്കൊണ്ടുപോരാൻ സഭയുടെ പ്രാർത്ഥനകൾ, അനുഷ്ഠാനങ്ങൾ, സഭയുടെ ആത്മീക ശൈലികൾ, ഇതൊക്കെ നമ്മളെ നമ്മളെന്ന് കാണുന്നതൊക്കെ സഭയിൽ ഏതൊക്കെ കൊള്ളരുതാത്ത കാര്യങ്ങളുണ്ടെന്നുള്ളതാണ്. അതിങ്ങനെ നമ്മൾ കേട്ടും കണ്ടും പ്രഘോഷിച്ചും അങ്ങനെ അത് സ്പ്രെഡ് ചെയ്തും നമ്മളന്ന് സഭയെക്കാൾ വിശുദ്ധർ നമ്മളാന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലെ. അതിലല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ കൂട്ടായ്മയിലുള്ള ആളുകളെ അപകീർത്തിപ്പെടുത്തുക എന്നൊക്കെ വേണം നമ്മളെ പോലുള്ള ആളുകൾ തന്നെ ശ്രമിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണമേ, വാസ്തവത്തിൽ എന്റെ അമ്മയാണ് ഞാൻ സഭയാകുന്ന എന്റെ അമ്മയാണ് ഞാൻ സമൂഹ മധ്യത്തിൽ വലിച്ചെറിഞ്ഞ് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ സഭയിലെ മക്കളാണെങ്കിൽ സഭയ്ക്കൊരു മുറിവുണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് മുറിവുണ്ടാകുന്നത് പോലെ നോവണം. ആ മുറിവുകളെ എണ്ണ തേച്ച് സുഖപ്പെടുത്തി പരിഹരിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്, അല്ലാതെ അതിനെ കൂടുതൽ വ്രണപ്പെടുത്താനല്ല. കുറവുകൾ എല്ലാവർക്കും ഉണ്ട്, ആർക്കാ ഇല്ലാത്തത്? എനിക്ക് ഈ പ്രസംഗിക്കുന്ന എനിക്ക് ഒരുപാട് കുറവുള്ള മനുഷ്യരാണ്. പക്ഷേ ആ കുറവുകൾ കണ്ടെത്തുമ്പോൾ അത് ലോകമുമ്പാകെ കല്ലെറിയുക എന്നതിനേക്കാൾ ഉപരിയായി ആ കുറവുകളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ചേർത്ത് നിർത്തിക്കൊണ്ട് ക്രിസ്തുവാകുന്ന സത്യത്തിലേക്ക് കൂടെ കൊണ്ടെത്തിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴല്ലേ ഞാനും നിങ്ങളുമൊക്കെ ഒരു ശരീരത്തിന്റെ അത്യന്താപേക്ഷിതമായ ഭാഗമായി തീരുന്നത്. അതുകൊണ്ട് പരിശുദ്ധ സഭയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ജീവിത ശൈലി അത് നമ്മൾ ഒരിക്കലും നമ്മുടെ ഗുണത്തിലേക്ക് കൊണ്ടുവരില്ല എന്നുള്ളത് നമ്മൾ വളരെ ഓർക്കേണ്ടതാണ്. നമ്മൾ ജനിച്ച അന്ന് മുതൽ നമ്മൾ മരിക്കുന്ന അവസാനം തൈലം പൂശി നമ്മളെ സ്വർഗീയ ഊർജ്ജലമിലേക്ക് വിടുന്ന ആ നിമിഷം വരെയും നമ്മുടെ സഭയുടെ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുക, അത് കഴിഞ്ഞും തുടരുകയാണ്. നമ്മൾ വിട്ടുകഴിഞ്ഞതിന് ശേഷവും നമുക്ക് വേണ്ടി ഈ സഭയൊന്നാകെ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് കിഴക്ക് കണ്ട ഏറ്റവും വലിയ നക്ഷത്രം എന്ന് പറയുന്നത് എന്റെ വർത്തമാന ലോകത്തിൽ ഇന്നത്തെ എന്റെ ജീവിതത്തിൽ ഞാൻ എന്നെ ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ സഭയാണ്. ഞാൻ എനിക്ക് രോഗം വരുമ്പോൾ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാനും ഞാനൊരു തെറ്റായ പാദത്തിൽ കൂടി പോകുമ്പോൾ എന്നെ പിന്തിരിഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് അനുതാപത്തിന്റെയും ഏറ്റുപറക്കലിന്റെയും ശുദ്ധീകരണ പ്രക്രിയയിലൂടി ആ വിശുദ്ധിയുടെ ഭാഗമാക്കുവാനും ഞാൻ ഈ ലോകം വിട്ടുപോകുമ്പോൾ വിശുദ്ധ തൈലം ഒഴിച്ചുകൊണ്ട് ഒരു പിശാചിന്റെയും ഗണത്തിൽ പെടാതെ അതിൽ നിന്നൊക്കെ വഴുതി മാറി ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരത്തക്കവണ്ണം വിശുദ്ധന്മാരുടെ സംസർഗത്തിൽ കൂട്ടുചേരത്തക്കവണ്ണം എന്നെ ഒരുക്കി വിടുന്ന ഒരു വലിയ ആത്മീക ചൈതന്യമുള്ള കൂട്ടായ്മയാണ് പരിശുദ്ധ സഭ. വിദ്വാൻമാര് നക്ഷത്രത്തെ കണ്ട് സന്തോഷിച്ചതുപോലെ ഈ പരിശുദ്ധ സഭയെയും അതിന്റെ ശുശ്രൂഷകളെയും കണ്ട് നമുക്ക് സന്തോഷിക്കാം. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് ഈ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ സഭയാകുന്ന അമ്മയുടെ ഭാഗമായി തീരുന്നുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് ഞാൻ ചുവട് വെക്കുമ്പോൾ എന്റെ നടപ്പും എന്റെ ജീവിതവും എന്റെ ചിന്തകളും ഒക്കെ ആ ഒരു വിശുദ്ധിയിലേക്ക് വരത്തക്കോണം എന്നെ സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ മുറിവുകളെയൊക്കെ എണ്ണ തേച്ച് ശുശ്രൂഷിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധ സഭയിലെ ഓരോ ശുശ്രൂഷകളിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനായി സങ്കടങ്ങളൊക്കെ മാറി വേദനകളൊക്കെ മാറി അമ്മയാകുന്ന പരിശുദ്ധ സഭയോട് ചേർന്ന് മണവാളനാകുന്ന ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി ജീവിക്കത്തക്കവണ്ണം നമുക്ക് ഇടയാകണം. ആ ഒരു തലത്തിൽ നമ്മുടെ ജീവിതത്തെയൊക്കെ ക്രമപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വാസ്തവത്തിൽ വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാതാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഈ വേദവസ്തുമുണ്ട്. കാരണം നമ്മുടെ തിരുമേനിയേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു മുറിന്ന് മാറി വേറൊരിടത്തോട്ട് പോകേണ്ടി വന്നു. അവിടെ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് അസൗകര്യങ്ങളുടെ മധ്യത്തിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൺവേ ചെയ്ത കാര്യമൊക്കെ അത്ര വ്യക്തമായോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ തന്നെയും വളരെ അറിയാതെ കിട്ടിയ ഒരു നിമിഷമാണ്. ഞങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ നമ്മുടെ ആത്മീയ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപാട് ആളുകൾക്ക് ആത്മീയ ഉണർവും ഒരുപാട് രോഗികൾക്ക് സൗഖ്യം നൽകാൻ ഉതകുന്ന ഒരു സാധ്യതയായി നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയൊക്കെ പരിലസിക്കണം. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പഴയതിനേക്കാളൊക്കെ ഊർജ്ജസ്വലതയോടുകൂടി ഈ പ്രാർത്ഥന അനുഗ്രഹമായി വരുവാനും അനേകർക്ക് ആശ്രയവും ആശ്വാസവുമായി ഇത് വളരാനായിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പട്ടക്കാരെയൊക്കെ ഓർത്ത് ഞങ്ങളുടെ ബലഹീനതകളെ ഓർത്ത് ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിങ്ങൾ കണ്ണുനീരോട് പ്രാർത്ഥിക്കണം എന്ന് വളരെ വിനയത്തോട് മാത്രം നിങ്ങളുടെ ഉപാകെ അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. വന്ദനായ രാജേഷ് അച്ഛന്റെ അനുഗ്രഹീതമായ ഒരു സന്ദേശം നമ്മളെയൊക്കെ ദൈവം തമ്പുരാൻ കേൾപ്പിച്ചു. പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്ന് പെട്ടെന്ന് ലഭിക്കപ്പെട്ട ഒരു അവസരത്തെ ദൈവനാമത്തിനായി സമർപ്പിക്കുവാൻ ലഭിക്കപ്പെട്ട ഒരു അവസരമായിട്ടാണ് അച്ഛനെ വിഷയത്തെ കണ്ടതും പറഞ്ഞതും. എങ്കിലും ദൈവത്തിന്റെ നിശ്ചയങ്ങൾ മനുഷ്യനെ മാറ്റിവെക്കുവാൻ ഒരു കാരണവശാലും തരമല്ല. അത് പൂർത്തീകരിക്കുവാനുള്ള ഒരു സന്ദർഭം കൂടിയായിട്ടാണ് ഞാൻ ഈ വിഷയത്തെ കണ്ടതും ഈ പ്രസംഗത്തെ കേട്ടതും. നക്ഷത്രം കാണുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന പുളകം അത് എത്രമാത്രമാണെന്ന് ആമുഖം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അച്ഛൻ ക്രിസ്മസും അതിന് പ്രത്യക്ഷമാകുന്ന ഒരു നക്ഷത്രവും ബന്ധിപ്പിച്ചുകൊണ്ട് ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. സ്റ്റാർ ആൻഡ് ക്രിസ്മസ്. ഗ്രന്ഥപുസ്തകം പരിശോധിച്ചാൽ ധാരാളം സിമ്പിൾസ് ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കപ്പെടാറുണ്ട്. അത് കുറെയൊക്കെ വേദപുസ്തകം സമ്മാനിച്ചതാണ്. എന്നാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കൊമേഴ്സ്യലൈസേഷന്റെ ഭാഗമായിട്ട് കടന്നു വന്നതാണ്. അതുകൊണ്ട് പലപ്പോഴും ഇതിന്റെ യഥാർത്ഥമായ സന്ദേശം നമ്മൾ പഠിക്കുന്നതിനേക്കാൾ ഉപരി അഡ്വർടൈസ്മെന്റിലൂടെ നമ്മളെ ധ്വനിപ്പിക്കുന്ന ചില ചിന്തകളിലേക്ക് നമ്മുടെ ധാരണകളും ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ പലപ്പോഴും മാറ്റപ്പെടാറുണ്ട്. സ്റ്റാറുകൾ തൂക്കുന്നതിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞു. പക്ഷെ ഇന്ന് അമേരിക്കയിലെ വീടുകൾ പരിശോധിച്ചാൽ സ്റ്റാറുകളുടെ എണ്ണം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്കറിയാം. കേരളത്തിലെ വീടുകളിൽ ഇന്നും സ്റ്റാർ അന്യമായി പോകുന്നുമില്ല. ഹരോൾ സംഘമായി കടന്നുപോയ സന്ദർഭത്തിൽ ആകെ രണ്ട് വീടുകളിൽ മാത്രമാണ് ക്രിസ്മസ് സ്റ്റാർ കണ്ടത്. ഈ രണ്ട് വീടും ഹൈന്ദവരുടേതായിരുന്നു. ബാക്കി എല്ലാ വീടുകളിലും ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷെ പ്രകടമായ രീതിയിൽ ഒന്നിൽ കൂടുതൽ ക്രിസ്തുമസിന്റെ സ്റ്റാറുകൾ വർണ്ണാഭമായി തൂക്കിയിരുന്നത് ഹൈന്ദവരുടെ ഭവനങ്ങളിലാണ്. ഈ ഒരു ക്രിസ്മസ് വിളക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാർ നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ ഇടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്രിസ്തു ജനിച്ച അത് ഇവിടെയാണ്, ഇവിടെ ക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ളൊരു ഭവനമുണ്ട്. ജോസഫിന്റെയും മറിയത്തിന്റെയും അനുഗ്രഹീതമായ മധ്യസ്ഥതയുടെ സാന്നിധ്യം ഞങ്ങളുടെ വീട്ടിലുണ്ട്. ശിശുവായിരിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം നസറയത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഭവനം പോലെ ഞങ്ങളുടെ ഭവനം ഒരു മാതൃകാ ഭവനമാണ്. ഇതൊക്കെ വിളിച്ചു പറയാനാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബം ഒരു ഭവനത്തിന്റെ മുമ്പിൽ ക്രിസ്മസ് വിളക്ക് അല്ലെങ്കിൽ നക്ഷത്രം പോകുന്നത്. ഇത് എന്റെ ശാന്തമായ ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചുവെന്ന് മാത്രം. ഇത് മാറ്റപ്പെട്ടിട്ട് ഉയരം കൂടിയ ഒരു ക്രിസ്മസ് ട്രീ അതിനകത്ത് ഓരോ വർഷവും അതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ, ഈ വർഷം ഉപയോഗിച്ച കളർ അടുത്ത വർഷം നമ്മൾ ഉപയോഗിക്കത്തില്ല, മുഴുവൻ ഓർണമെന്റ്സും മാറ്റി അരും മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കുമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ധാരണയിൽ മനസ്സിൽ സൂക്ഷിക്കുന്നത്. ഒരു ഉദാഹരണം കൂടി ആമുഖത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ക്രിസ്മസിന്റെ നിറം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് റെഡും ഗ്രീനും എന്നാണ്. ബട്ട് ദ ലിറ്റർജിക്കൽ കളർ ഓഫ് ജീസസ് ഓഫ് ക്രിസ്മസ് ദ ലിറ്റർജിക്കൽ കളർ ഓഫ് ക്രിസ്മസ് ഈസ് വൈറ്റ് ഓർ ഗോൾഡ്. നമുക്ക് വേണമെങ്കിൽ പുസ്തകങ്ങൾ പരിശോധിക്കാം, അല്ലെങ്കിൽ തിയോളജിക്കൽ ഡിക്ഷണറിയിൽ നോക്കിയാൽ ഇതിന്റെ അർത്ഥം ലഭിക്കും. ബട്ട് ത്രൂ ദ കൊമേഴ്സ്യലൈസേഷൻ വി കെയിം ടു നോ ദാറ്റ് ദ കളർ ഓഫ് ക്രിസ്മസ് ഈസ് റെഡ് ആൻഡ് ഗ്രീൻ. അതിനവര് പ്രത്യേകമായ ഇന്റർപ്രിട്ടേഷനും കൊടുക്കും. ക്രിസ്തുവിന്റെ രക്തവുമായിട്ട് ബന്ധപ്പെട്ട് ചുവപ്പും പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പച്ചയും വിശേഷിപ്പിക്കുവാനായിട്ട് വാണിജ്യവൽക്കരണം ചെയ്യപ്പെട്ടൊരു നിറത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ക്രിസ്മസിന്റെ അന്ന് ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ വസ്ത്രം വെള്ളയും അല്ലെങ്കിൽ ഗോൾഡുമാകാം. മറ്റ് നിറങ്ങളൊക്കെ പിന്നീട് നമ്മളെ നമ്മുടെ ധാരണകളെ മാറ്റുവാൻ തക്കവണ്ണം വാണിജ്യത്തിന്റെ ഭാഗമായി കടന്നു വന്ന വാക്കുകളാണ്. എന്നാൽ അച്ഛൻ ഇന്ന് സംസാരിച്ചത് മുഴുവൻ സ്റ്റാറിനെ കുറിച്ചാണ്. ഈ സ്റ്റാറ് ഈ കാലഘട്ടങ്ങളിലൂടെ ഇതിനെക്കുറിച്ച് ധാരാളം സയന്റിഫിക് സ്റ്റഡി നടന്നിട്ടുണ്ട്. ഈ സ്റ്റാർ യഥാർത്ഥത്തിൽ ക്രിസ്തു ജനിച്ചപ്പോ വന്നതാണോ, അതെന്താണ് അങ്ങനെ വരാൻ കാരണം, പല എക്സ്പ്ലനേഷനും ശാസ്ത്രജ്ഞന്മാർ പിന്നീട് അതിനെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ സൂപ്പർ നോവ, ദാറ്റ് മീൻസ് ഒരു എക്സ്പ്ലോഷൻ നടന്നതിന്റെ ഒരു പാർട്ടിക്കിൾ ആണ് എന്ന് പറയുന്നവരുണ്ട്. ദ സ്റ്റാർ വാസ് എ കോമറ്റ്. കോമറ്റ് മീൻസ് ഐസി സ്മോൾ സോളാർ സിസ്റ്റം. മൂന്നാമത് എ കൺജങ്ഷൻ ഓഫ് ജൂപ്പിറ്റർ ആൻഡ് സാറ്റൻ, എ സ്റ്റേഷനറി പോയിന്റ് ഓഫ് ജൂപ്പിറ്റർ. ഇങ്ങനെ പല വ്യത്യസ്തമായ ശാസ്ത്രീയ രീതിയിലുള്ള ചില വിവരണങ്ങൾ വിശദീകരണങ്ങൾ ശാസ്ത്ര ലോകം നൽകിയെങ്കിലും ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റാർ എന്താണെന്ന് അച്ഛൻ വളരെ ഭംഗിയായിട്ട് വ്യക്തമാക്കി. ഇറ്റ് സിംബലൈസസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ജീസസ് എന്നത് പറഞ്ഞു ആമുഖത്തിൽ. അച്ഛനും അത് ആവർത്തിച്ചു, വളരെ ഭംഗിയായിട്ട് കേട്ടതാണ്. ദൈവം ജനിച്ച സ്ഥലം അതെവിടെയാണെന്ന് വ്യക്തമാക്കുവാൻ ലഭിക്കപ്പെട്ട അടയാളമാണ് ഈ സ്റ്റാർ. രണ്ട്, ദ സിംബൽ ഓഫ് ഹെവൻലി സൈൻ ഓഫ് പ്രോഫസി. ദൈവം ഉടമ്പടിയിലൂടെ നൽകിയ ഒരു വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം ലോകത്തിൽ അവതരിക്കപ്പെട്ടു എന്ന് ലോകത്തെ അറിയിക്കുവാൻ വന്നൊരു പ്രകാശമാണ് ഈ നക്ഷത്രം. വീണ്ടും സ്റ്റാർ റെപ്രസെന്റ് ക്രൈസ്റ്റ് ബർത്ത് ഈസ് ഫോർ എവ്രി വൺ. ലോകത്തിന്റെ മുഴുവൻ സന്തോഷത്തിന് വേണ്ടി കടന്നു വന്നത്, അതുകൊണ്ടാണ് ഇത് ആകാശത്തിലേക്ക് കുതിച്ചു നിന്നത്. അത് ആരൊക്കെ നോക്കുന്നു, അവർക്കെല്ലാം ക്രിസ്തു ജനിച്ചു അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പ്രകാശം കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കി. അപ്പൊ ഇങ്ങനെ ഈ സ്റ്റാർ എന്ന പദത്തെ നമുക്ക് ധാരാളം കാര്യങ്ങളിലൂടെ വിവരിക്കാനും വിശദീകരിക്കാനും സാധിക്കും. പക്ഷേ ഒപ്പം 25 നോമ്പിലൂടെ നമ്മൾ എടുത്തതായ ഒരു വ്രതാനുഷ്ഠാന കാലമുണ്ട്. ആ കാലഘട്ടത്തിലൂടെ ഹൃദയത്തിൽ ഒരു പ്രകാശത്തിന്റെ സ്പാർക്ക് പൊതിപ്പിക്കുവാനുള്ളൊരു അവസരം കൂടിയായിരുന്നു ക്രിസ്മസ്. നമ്മളെല്ലാം 25 സെലിബ്രേറ്റ് ചെയ്തു. ബട്ട് വാട്ട് അബൌട്ട് ദ 24 ബിഹൈൻഡ് ക്രിസ്മസ് സെലിബ്രേഷൻ? അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിലൊരു നക്ഷത്രം ഉദിക്കേണ്ടത്. ആ ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളൊക്കെ പ്രകാശിക്കട്ടെ. പ്രത്യേകിച്ച് രാജേഷ് അച്ഛൻ ആ പരിമിതികൾക്കുള്ളിൽ നിന്നും പെട്ടെന്ന് ലഭിക്കുന്ന ഒരു അവസരത്തെ അനുഗ്രഹീതമായ ആശയങ്ങളിലൂടെ പങ്കുവച്ചതിന് വളരെ ഭംഗിയായിട്ട് അച്ഛനെ അവതരിപ്പിച്ചു. വളരെ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. തുടർന്നും നല്ല ആശയങ്ങൾ അച്ഛനിലൂടെ കേൾക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ. അച്ഛന്റെ ശുശ്രൂഷകളെ മാനിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് പൂർത്തീകരിക്കട്ടെ.
നന്ദി അച്ഛാ. തുടർന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കുറച്ച് പേരുകളുള്ളത് ഒരു റജി, റജിയെ ദൈവത്തിനതിൽ ഓർക്കാം. ഒരു രോഗത്തിന്റെ നിർണയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥന റിജിയെ പ്രത്യേകം ഓർക്കുക. റിജിയാൻ, ജോയൽ, ഷീന, ലിസി എബ്രഹാം, മറിയാമ ജോർജ്, ബേബി മാത്യു, ഏലിയാമ, മേരി, ഷിയാൻ, കുഞ്ഞമ്മ മത്തായി, ജിമ്മി, സാറാമ്മ, ആലിസ് ജോസഫ്, ലോറൻ, ലളിത, ജോയൽ, ജോയൽ ജോജി മാത്യു, മിഷേൽ, മോളി, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഒരു നിമിഷം നമ്മുടെ ശിരസുകളെ സമർപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായ കർത്താവിന്റെ ജനന പെരുന്നാളൊക്കെ വീണ്ടും ഞങ്ങൾ ആഘോഷിച്ച് പുതിയ സംവത്സരത്തിലേക്ക് ഞങ്ങൾ ചുവടുവെക്കുമ്പോൾ ഞങ്ങളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുന്നു. ദൈവമേ, ഓരോ നിമിഷവും ഈ പ്രഭാതത്തിന്റെ ഈ വെളിച്ചം കാണുവാനൊക്കെ ഞങ്ങളെ ഇടയാക്കുന്നതിന് പിന്നിൽ അങ്ങയുടെ കരുണയും അങ്ങയുടെ സ്നേഹവും ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമേ, ഓരോ നിമിഷങ്ങളും ഞങ്ങൾ കാണുന്നതിലല്ല ഞങ്ങളുടെ ആനന്ദം, അതിനേക്കാൾ ഉപരിയായി ഓരോ പ്രഭാതം ഞങ്ങൾ മനസ്സിൽ കാണുമ്പോഴും ആ നൽകപ്പെട്ട പ്രഭാതങ്ങളും നിമിഷങ്ങളും ഒക്കെ ഈ ലോകത്തിലിരുന്നുകൊണ്ട് അങ്ങേ ആരാധിക്കുവാനും അങ്ങേ സ്തുതിക്കുവാനും അവിടുന്ന് ഒരുക്കിത്തുന്ന നിമിഷങ്ങളാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. ആ കരുണയല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ. ഓരോ നിമിഷവും വളരെ അത്ഭുതകരമായി അവിടുന്ന് ഞങ്ങളെ വഴിതെളിയിക്കുന്നു. ലോകം വിവിധ തരത്തിലുള്ള കഷ്ടങ്ങൾ സമ്മാനിക്കാനായിട്ടൊക്കെ ഒരുങ്ങുമ്പോഴും അതിന്റെ ക്രൂരതയിൽ അകപ്പെട്ട് നിരാശരാകാതെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഒരു പ്രേരക ശക്തിയായി, ഒരു ആത്മീക ഊർജമായി അവിടുന്ന് എപ്പോഴും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന കരുണയെ ഓർത്ത് സ്തുതിക്കുന്നു. വിട്ടുപിരിയാത്ത ദൈവസ്നേഹം കൂടെ ഞങ്ങളെയൊക്കെ അവിടെ നിറയ്ക്കണമേ. അങ്ങയുടെ തിരുജനനം ഈ ലോകത്തിന് ഭയത്തിന്റെ അവസ്ഥയിൽ നിന്നും പ്രത്യാശയുടെയും ധൈര്യത്തിന്റെയും നിത്യമായ സമാധാനത്തിന്റെയും തലങ്ങളിലേക്ക് നയിച്ചതുപോലെ ദൈവമേ, ആ സാന്നിധ്യം ഞങ്ങളെയും എല്ലാവിധമായ കൃപയിലും നയിക്കണമേ. ഭയപ്പെടേണ്ട എന്നുള്ള ഒരു വലിയ ആശയം ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും അനിവാര്യമാണെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കാൻ ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമേ. ഈ ലോകത്തിലുള്ള സർവ്വ നേട്ടങ്ങളെക്കാളും ക്രിസ്തുവിനെ നേടുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കാൻ ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളെല്ലാ രൂപ സമർപ്പിക്കുന്നു. അനേക രോഗികളുടെ പേരുകൾ ഞങ്ങൾ ഓർത്തു. വീണ്ടും അനേക രോഗികൾ അവരുടെ പേരുകൾ മനസ്സിലുണ്ട്. അവരെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ദൈവമേ, ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ തകർന്നു പോകുന്ന മനുഷ്യർ അനവധിയാണ്. രോഗത്തെപ്പറ്റി കേൾക്കുമ്പോഴും അത് ഉണ്ടാക്കുന്ന കുടുംബത്തിന്റെ അനാഥത്വവും രോഗമുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങളും ശാരീരിക ക്ലേശങ്ങളും ദൈവമേ, ഇതൊക്കെ മനസ്സിൽ കടന്നു വരുമ്പോൾ നിരാശരാകാറുണ്ട് പലരും. എങ്കിലും ഒരിക്കലും ഉപേക്ഷിക്കാത്തവനായ സ്വർഗത്തിലെ അപ്പന്റെ കരങ്ങളിലാണ് ഞങ്ങളെന്നുള്ള ബോധ്യം ആഴമായി സ്പർശിക്കത്തക്കവണ്ണം അങ്ങ് അവരോട് ഒപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ, ചേർത്ത് പിടിക്കണമേ. ദൈവമേ, ഉറ്റവര് നഷ്ടപ്പെട്ട ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള സങ്കടങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ദൈവമേ, വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള ലോകത്ത് ജീവിക്കുമ്പോൾ നന്മയിൽ ക്രിസ്തുവിന്റെ ആത്മീയ ഫലങ്ങളെ കായ്പാൻ ഒഴുക്കമുള്ള മക്കളായിട്ട് അവരെ രൂപാന്തരപ്പെടുത്തണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ ഓർക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും കണ്ണുനീരിനെ അവിടുന്ന് മാനിക്കണമേ. ജോലിയില്ലാതെ ജോലി നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഈ പരിശുദ്ധ സഭയെ അവിടുന്ന് വാഴ്ത്തണമേ. ദൈവമേ, ഒരു ആത്മീയ കൂട്ടായ്മയായി തന്നെ ബലപ്പെടുത്തണമേ. നയിക്കുന്ന പരിശുദ്ധ ബാബാതിരിമേനിയും പിതാക്കന്മാരെയും പ്രത്യേകിച്ച് ഭദ്രാസനം നയിക്കുന്ന പിതാവിനെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മീക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെ സേവനം ചെയ്യുന്നവരെയും ഓർക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെ ഓർക്കുന്നു. ദൈവമേ, പ്രകൃതിക്ഷോഭം മൂലം പ്രത്യേകിച്ച് തീവ്രവാദം മൂലം പീഡിപ്പിക്കപ്പെടുന്ന അനേക മക്കളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ക്രൈസ്തവ ജീവിതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളെയൊക്കെ അവിടുന്ന് വേരോടെ പിഴുത് അങ്ങയുടെ നാമം പൂജിതമാകത്തക്കവണ്ണം ഈ ലോകത്തെ അവിടുന്ന് ഉണർത്തണമേ. ക്രിസ്തുവിന്റെ രാജ്യം എന്നും ഈ ലോകം നിലനിൽക്കത്തക്കവണ്ണം അങ്ങ് നാഥനായി ഞങ്ങളുടെ ഇടയിൽ വാഴണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അനുഗ്രഹിക്കണമേ. ഇതിൽ സംബന്ധിക്കുന്നവരെയും നേർത്തു നൽകുന്ന എല്ലാവരെയും സ്വർഗ്ഗ നന്മകളാൽ നിറയ്ക്കണമേ. കൂടുതൽ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുന്ന ദൈവമേ, അനേകർക്ക് അനേക രോഗികൾക്ക് ആശ്വാസവും സൗഖ്യം പകരുന്ന, ദുഃഖത്തിൽ കൂടി പോകുന്ന ആളുകൾക്ക് പ്രത്യാശ നൽകുന്ന, കുടുംബങ്ങളിൽ ക്ലേശം കൂടി കടന്നു പോകുന്ന ആളുകൾക്കൊക്കെയും മനസ്വസ്ഥതയും ശാന്തിയും നൽകുന്ന, സമാധാനം നൽകുന്ന, അതിന് ഉറവിടമായി ഈ പ്രാർത്ഥനാ കൂട്ടായ്മ ആക്കി തീർക്കണമേ. അനേകർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു കൂട്ടായ്മയായി ഇതിനെ രൂപാന്തരപ്പെടുത്തണമേ. ഇതിനുവേണ്ടി നേതൃത്വം നൽകുന്ന എല്ലാവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു, സംബന്ധിക്കുന്നവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു, വാഴ്ത്തണമേ. പ്രത്യേകിച്ച് ദൈവസനിലേക്ക് യാത്രയെ പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നൽകണമേ. സകല വാങ്ങിപ്പോയവരെ ഓർക്കുന്നു ഞങ്ങൾ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇന്ന് വന്നാളും സ്തുതി സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ചമാരാലോട് ആശീർവദിക്കാനായിട്ട് ബാറയ്ക്കും ഓർപ്പിതാവാം. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്ര തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധം എല്ലാവരുടെ മേലും എന്നെപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. സംബന്ധിച്ച് എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് വന്ന വൈദികരോട്, എല്ലാവരോടും, അഭിനന്ദ തിരുമേനിയോടൊക്കെ സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാവരും ദൈവകാര്യങ്ങൾ സമർപ്പിക്കുന്നു. വേദവസം വായിച്ച മോഹനങ്ങൾ, അതുപോലെ തന്നെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരെയും പ്രത്യേകം കരങ്ങൾ സമർപ്പിക്കുന്നു. നമുക്കറിയാമല്ലോ അടുത്ത ആഴ്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ പുതുവത്സരത്തിലേക്ക് കയറുക അല്ലേ. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരത്തിന്റെ ആശംസകൾ അറിയിക്കുക. ഇതുവരെ നടത്തിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. തുടർന്നും ആ ദൈവകൃപയിൽ ആശ്രയിച്ചു കൊണ്ട് പോകാൻ എല്ലാ കൃപകളും ദൈവൻ ചുരുങ്ങി നടക്കട്ടെ. എല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും പുതുവത്സര ആശംസകൾ അറിയിക്കുന്നു. ദൈവം നിബ്രാൻ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.